لله رب العالمين وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله صلى الله عليه وعلى آله وأصحابه وأتباعه بإحسان إلى يوم الدين أما بعد سهودنا كأني نال دوسن علي പരിശുദ്ധ മായ മസ്ജിദുൽ അഖ്സയുടെയും അതുപോലെ ഫലസ്തീന്റെയും ഇസ്ലാമിക ചരിത്രത്തെക്കുറിച്ച് ചുരുങ്ങിയ രൂപത്തിൽ നമ്മൾ മനസ്സിലാക്കി. ഏകദേശം 5000 വർഷത്തെ ചരിത്രം, അതാണ് നമ്മൾ ചുരുങ്ങിയ രൂപത്തിൽ വിശദീകരിച്ചത്. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു നിർത്തിയത് സലാഹുദ്ദീൻ അയ്യൂബി റഹിമഹുല്ലാ ബൈത്തുൽ മഖ്ദിസ് മോചിപ്പിച്ചതിനെ കുറിച്ചായിരുന്നു. അതുപോലെ അതിനുശേഷം വന്ന അയ്യൂബി ഭരണകൂടവും അവർക്ക് ശേഷം വന്ന മംലൂക്കി ഭരണകൂടവും ബൈത്തുൽ മഖ്ദിസിനെ പരിപാലിച്ചു. പിന്നീട് ഉസ്മാനി ഭരണകൂടം അദ്ദൗലത്തുൽ ഉസ്മാനിയ അവരാണ് ഇസ്ലാമിക ലോകം ഭരിച്ചത്. അവരുടെ കാലത്താണ് ബൈത്തുൽ മഖ്ദിസ് പിന്നീട് നഷ്ടപ്പെട്ടത്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിരുന്നു. ഇനി എങ്ങനെയാണ് അത് സംഭവിച്ചത്, ബൈത്തുൽ മഖ്ദിസ് എങ്ങനെയാണ് നഷ്ടപ്പെട്ടത്, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. സലാഹുദ്ദീൻ അയ്യൂബി ബൈത്തുൽ മഖ്ദിസ് തിരിച്ചുപിടിച്ചത് മുതൽ നമുക്ക് തുടങ്ങാം. അതിനു മുമ്പായി ഒരു കാര്യം കഴിഞ്ഞ ക്ലാസ്സിൽ കഴിഞ്ഞ ദിവസം സംസാരിച്ചതിൽ വന്ന ഒരു തെറ്റ് ഒരു സഹോദരൻ ചൂണ്ടിക്കാണിച്ചിരുന്നു. ജസാഹുല്ലാഹു ഖൈറൻ. അതായത് അബ്ദുൽ മലിക് ബിൻ മർവാൻ റഹിമഹുല്ലാ അദ്ദേഹം ഖുബ്ബത്തു സഹറ നിർമ്മിച്ചതിനെ കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു 6 വർഷത്തെ അല്ലെങ്കിൽ 7 വർഷത്തെ മിസറിൽ നിന്നുള്ള ഈജിപ്തിൽ നിന്നുള്ള മുഴുവൻ വരുമാനവും അദ്ദേഹം ഈ ഖുബ്ബയുടെ നിർമ്മാണത്തിന് ഉപയോഗിച്ചു എന്നുള്ളത്. ഒന്നാമത് ഈ ഖുബ്ബ നിർമ്മിച്ചത് ഇസ്ലാമികമായി അതിനെന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ, ഒരു മസ്ജിദ് വളരെയധികം സമ്പത്ത് ചെലവഴിച്ച് അലങ്കരിക്കുന്നതിൽ എന്തെങ്കിലും തെളിവുണ്ടോ, അത് നിരുത്സാഹപ്പെടുത്തിയിട്ടാണ് തെളിവുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് വിലക്കിയിട്ടാണ് ഹദീസുകൾ വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഈജിപ്തിൽ നിന്നുള്ള വരുമാനത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ സക്കാത്ത് എന്നുള്ളൊരു വാക്ക് പറഞ്ഞിരുന്നു. അത് അബദ്ധത്തിൽ വന്നുപോയതാണ്. യഥാർത്ഥത്തിൽ സക്കാത്ത് പള്ളി നിർമ്മാണത്തിന് ഉപയോഗിക്കാൻ പാടില്ല. അവിടെ നല്ല ജിസിയയും മറ്റു വരുമാനങ്ങളും ഒക്കെ ആയിരിക്കും, കൃഷിയുടെയും മറ്റുമൊക്കെ ഭരണകൂടത്തിന് കിട്ടുന്ന വരുമാനമായിരിക്കും ഉപയോഗിച്ചിട്ടുണ്ടാവുക. ഏതായിരുന്നാലും അവർക്ക് ദീനിനോടുള്ള ഹബ്ബ് കൊണ്ടാണ്, ഇസ്ലാമിനോടുള്ള താല്പര്യം കൊണ്ടാണ് അവരത് ചെയ്തത്. ഭരണാധികാരികളെ സംബന്ധിച്ചിടത്തോളം അവർ ഉലമാക്കളല്ല, അവർക്ക് തെറ്റുപറ്റുക സ്വാഭാവികമാണ്. പക്ഷേ അവർക്ക് ദീനിനോടുള്ള കൂറ് ആ സംഭവം കാണിക്കുന്നുണ്ട്. അത്രമാത്രം സമ്പത്ത് ഇസ്ലാമിന് വേണ്ടി അവർ ചെലവഴിച്ചു. അത് ചെയ്തത് ശരിയായ രീതിയിലാണോ അല്ല എന്നുള്ളത് മറ്റൊരു വിഷയം. ഇനി നമുക്ക് സലാഹുദ്ദീൻ അയ്യൂബി മുതലുള്ള ചരിത്രം ചർച്ച ചെയ്യാം. സലാഹുദ്ദീൻ അയ്യൂബി റഹിമഹുല്ലാ അദ്ദേഹം കുർദിയായിരുന്നു, അറബിയല്ല, ഇറാഖിലെ കുർദ് വംശത്തിൽപ്പെട്ട ആളാണ്. അവിടെ ജനിച്ച് പിന്നീട് അദ്ദേഹം ഡമസ്കസിലെത്തി. അന്നത്തെ ഖിലാഫത്തിന്റെ കേന്ദ്രം ഡമസ്കസ് ആയിരുന്നു. അവിടെ വന്ന് അവിടെ പഠിച്ച് വളർന്ന് അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ തുടക്കം. പിന്നീട് അദ്ദേഹം ഭരണം ഏറ്റെടുക്കുകയും ബൈത്തുൽ മഖ്ദിസ് കീഴടക്കുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ ഉസ്താദായിരുന്ന അദ്ദേഹത്തിന്റെ അമീറായിരുന്ന നൂറുദ്ദീൻ ജംഗി റഹിമഹുല്ലാ അദ്ദേഹത്തിന് കാലശേഷം ഈ ജംഗി കുടുംബത്തിന് ശേഷം ഭരണം സലാഹുദ്ദീൻ അയ്യൂബിയുടെ കയ്യിലേക്ക് വന്നു. അദ്ദേഹമാണ് ബൈത്തുൽ മഖ്ദിസ് മോചിപ്പിച്ചത്. സലാഹുദ്ദീൻ അയ്യൂബി കുറച്ചു കാലമേ ഭരിച്ചിട്ടുള്ളൂ. 1187 ക്രിസ്തു വർഷം 1187 ബൈത്തുൽ മഖ്ദിസ് മോചിപ്പിച്ചു. 1260 അയ്യൂബി ഭരണകൂടം തന്നെ നശിച്ചുപോയി. അദ്ദേഹവും അദ്ദേഹത്തിന്റെ മക്കളും ഭരണം നടത്തി. അതിനുശേഷം ആ ഭരണകൂടത്തിന് തുടർച്ചയുണ്ടായിട്ടില്ല. അത്രയും കാലം വളരെ നല്ല രീതിയിലായിരുന്നു ബൈത്തുൽ മഖ്ദിസ് അവർ പരിപാലിച്ചത്. അദ്ദേഹത്തിന്റെ മക്കൾക്കിടയിൽ തന്നെ ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായി. അങ്ങനെ അവരുടെ ഭരണം അവസാനിക്കാനുണ്ടായത്. അതിനുശേഷം ഇസ്ലാമിക ലോകത്തിന്റെ നല്ലൊരു ഭാഗം ഭരണം നടത്തിയ അടുത്ത ഭരണകൂടമാണ് അദ്ദൗലത്തു അൽ മംലൂക്കിയ, ദൗലത്തുൽ മമാലിക് എന്നറിയപ്പെടുന്ന ഭരണകൂടം. എന്തുകൊണ്ടാണ് അവർക്ക് ആ പേര് വരാൻ കാരണം? അടിമവംശം എന്നാണ് അറിയപ്പെടുന്നത്. എന്തുകൊണ്ടാണ് അടിമവംശം എന്ന് പറയുന്നത്? അവര് ആ ഭരണാധികാരികൾ ഇസ്ലാമിക ലോകത്തെത്തുന്നതിന് ഒരു ചരിത്രമുണ്ട്. അവർ പലരും അടിമകളായിരുന്നു. അന്നത്തെ ഭരണാധികാരികൾ അബ്ബാസികളും അതുപോലെ തന്നെ. അബ്ബാസി ഖിലാഫത്ത് ഇപ്പോഴും തീർന്നിട്ടില്ല, അവരുടെ ചെറിയൊരു അവശിഷ്ടം ബാക്കിയുണ്ട്. ചില നാടുകളൊക്കെ അവർ ഭരിക്കുന്നുണ്ട്. ബഗ്ദാദിൽ അബ്ബാസികളുണ്ട്. ഈ അബ്ബാസി ഖിലാഫത്തിന്റെ രാജാക്കന്മാരും അതുപോലെ തന്നെ അയ്യൂബി രാജാക്കന്മാരും ഇവരൊക്കെ പടയാളികളായിട്ട് യുദ്ധത്തിന് ഉപയോഗിക്കാൻ വേണ്ടി സൈനിക ആവശ്യങ്ങൾക്ക് വേണ്ടി അടിമകളെ വളർത്തുമായിരുന്നു. നല്ല ആരോഗ്യമുള്ള അടിമ കുട്ടികൾ വാങ്ങിയിട്ട് അവർ ഈ പോരാട്ടത്തിന് വേണ്ടി മാത്രമായിട്ട് വളർത്തും. അതിന് പറ്റിയ രൂപത്തിൽ അവർക്ക് ഭക്ഷണം കൊടുക്കും, അതിന് പറ്റിയ തെർബിയത്ത് കൊടുത്ത് അവരെ വളർത്തുമായിരുന്നു. അങ്ങനെ കൊണ്ടുവന്ന പലരും അനറബികളായിരിക്കും. ഇറാനിൽ നിന്ന് കൊണ്ടുവന്നവരുണ്ട്, അതുപോലെ തുർക്കികളുണ്ട്. ഇങ്ങനെയൊക്കെ വന്ന അടിമകളാണ് പിന്നീട് അവർ ഭരണം ഏറ്റെടുക്കുന്ന അവസ്ഥയുണ്ടായി. കാരണം ഭരണാധികാരികൾ ദുർബലരാണ്. സലാഹുദ്ദീൻ അയ്യൂബിയുടെ മക്കൾ തന്നെ തമ്മിൽ തർക്കം വന്നു, അവർ തമ്മിൽ ഇഖ്തിലാഫ് ഉണ്ടായി. അപ്പൊ ഇങ്ങനെ ഇഖ്തിലാഫ് ഉണ്ടാകുമ്പോൾ ഈ സൈനികരാണെങ്കിൽ അവർ ഒറ്റക്കെട്ടായിരിക്കും, അടിമകൾ ഒറ്റക്കെട്ടായിരിക്കും. അങ്ങനെ അവർ ഭരണം പിടിച്ചെടുത്തു. അങ്ങനെയാണ് ദൗലത്തുൽ മമാലിക് എന്ന് പറയുന്ന രാജവംശം ഉണ്ടാകുന്നത്. 260 വർഷത്തോളം അവർ പിന്നീട് പ്രധാനപ്പെട്ട പല ഭാഗങ്ങളും, ഷാമിന്റെ പല ഭാഗങ്ങളും, ഫലസ്തീൻ ഉൾപ്പെടെയുള്ള ഭാഗങ്ങൾ ഭരണം നടത്തി. അങ്ങനെ അവർ 1517 വരെ, ഏകദേശം 250-260 വർഷം അവരാണ് ഭരിച്ചത്. ആ സമയത്താണ് ഉസ്മാനി ഖിലാഫത്തിന്റെ തുടക്കം. അതിന് കുറച്ചു മുമ്പേ ഉസ്മാനി രാജവംശം ഭരണം തുടങ്ങിയിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഉസ്മാനി ഖിലാഫത്ത് എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത് തന്നെ ഒരു വിവാദമാണ്. അവരെ കുറിച്ച് ഖിലാഫത്ത് എന്ന് പറയാൻ പാടുണ്ടോ ഇല്ലേ എന്നുള്ള കാര്യത്തിൽ തന്നെ അഭിപ്രായ വ്യത്യാസമുണ്ട്. അത് ഇൻഷാല്ല മറ്റൊരു അവസരത്തിൽ നമുക്ക് ചർച്ച ചെയ്യാം. എന്തായാലും ഇപ്പോൾ നമ്മൾ ഖിലാഫത്ത് എന്ന് പറയുന്നത് അങ്ങനെ അവരറിയപ്പെട്ടു എന്നതുകൊണ്ട് മാത്രം, അവർ ഖിലാഫത്താണ് എന്ന് അംഗീകരിച്ചതുകൊണ്ടല്ല. ഖിലാഫത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? നുബുവത്തിന്റെ അതേ മാർഗത്തിൽ നീതിപൂർവ്വം ഷറ അനുസരിച്ച് തൗഹീദും സുന്നത്തും സ്ഥാപിച്ച് ഭരണം നടത്തിയവർക്കാണ് ഖലീഫ എന്ന് പറയുക. അതല്ലാത്തവർക്ക് മലിക് എന്നാണ് പറയുന്നത്. ഇവരെക്കാളും എത്രയോ നല്ലവരായ ഭരണാധികാരികളെ നമ്മൾ ഖലീഫ എന്ന് പറയുന്നില്ല. നേരത്തെ നമ്മൾ പറഞ്ഞ ഉമവി ഭരണാധികാരികളെ കുറിച്ച് പോലും മുലൂക്ക് എന്നാണ് പറയുന്നത്, രാജാക്കന്മാരെന്നാണ് പറയുന്നത്. പിന്നെ ഇവരെക്കുറിച്ച് അങ്ങനെ ഖലീഫ എന്ന് പറയും, അത് വേറെ ഒരു വിഷയമാണ്, ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. മുസ്ലിങ്ങൾക്കിടയിൽ അവരങ്ങനെ അറിയപ്പെട്ടു എന്ന് മാത്രം. ചില ആളുകൾ വിശ്വസിക്കുന്നത് ലോകം മുഴുവൻ, ലോകത്തുള്ള എല്ലാ മുസ്ലിങ്ങളും ഉസ്മാനികളുടെ കീഴിലായിരുന്നു, അതുകൊണ്ട് അവരെ ഖലീഫ എന്ന് തന്നെ പറയണം. അത് ശരിയല്ല. ഉസ്മാനികൾക്ക് ഭരണം തീരെ ലഭിക്കാത്ത ഒരുപാട് നാടുകളുണ്ട്. പൊതുവെ പഴയ കാലത്ത് ഏത് ഭരണകൂടം വന്നാലും ലോകം മുഴുവൻ ഭരിക്കാൻ അവർക്ക് സാധിക്കുമായിരുന്നില്ല. കാരണം പഴയ കാലത്തുള്ള ഭരണകൂടങ്ങളൊക്കെ നഗരങ്ങളാണ് ഭരിക്കുക. ഗ്രാമങ്ങൾ, ഈ ബാദിയകളായിട്ടുള്ള പിന്നെ ബദുക്കൾ താമസിക്കുന്ന ഗ്രാമങ്ങൾ, അതാരും ഭരിക്കുമായിരുന്നില്ല, അവിടേക്ക് ആരും തിരിഞ്ഞു നോക്കുമായിരുന്നില്ല. അങ്ങനെ കിടന്ന സ്ഥലങ്ങളാണ് സൗദി അറേബ്യയിലുള്ള നജിദ്, റിയാദിന്റെ പരിസരത്തുള്ള പ്രദേശങ്ങളൊക്കെ. അതിനുശേഷം മറ്റൊരു വശത്ത് നമുക്ക് പറയാം. ചില ആളുകൾ ചോദിക്കും, ഈ ക്ലാസ് കേട്ടിട്ട് പലരും ചോദിച്ചിട്ടുണ്ട്, ഉസ്മാനി എന്നുള്ള വാക്ക് കേട്ടപ്പോൾ തന്നെ ചില ആൾക്കാർ ചോദിച്ചു, ഈ ആലു സൗദ് അവർ ഉസ്മാനികൾക്കെതിരെ കലാപം നടത്തിയില്ലേ? കാരണം ഉസ്മാനികൾ ഖലീഫയാണ്. ഖലീഫ എന്ന് പറയുമ്പോൾ അവർ മുസ്ലിം ലോകം മുഴുവൻ ഭരിച്ചവരാണ്. അപ്പോൾ പിന്നെ ആലു സൗദ് എങ്ങനെ വന്നു എന്നൊരു ചോദ്യം പലരും ചോദിച്ചിട്ടുണ്ട്. യഥാർത്ഥത്തിൽ അബ്ബാസി ഖിലാഫത്തിന്റെ കാലം മുതൽ അബ്ബാസികൾ ഒഴിവാക്കിയ സ്ഥലമാണ് നജിദ് എന്ന് പറയുന്നത്. ഇന്നത്തെ സൗദി അറേബ്യയുടെ ഭാഗമായിട്ടുള്ള റിയാദ് പരിസരത്തുള്ള പ്രദേശങ്ങൾ, റിയാദ്, ഖസീം, അതുപോലെ തന്നെ ഹായിൽ, ഈ തുടങ്ങിയ പ്രദേശങ്ങളാണ് നജിദ്. ഈ നാട് അബ്ബാസി ഖിലാഫത്തിന്റെ കാലത്ത് അവർ ഒഴിവാക്കിയതാണ്. അത്രയും വികസനമില്ലാത്ത പിന്നെ ഗ്രാമീണ പ്രദേശങ്ങളാണ്, അവിടെ നിന്നൊന്നും കിട്ടാനില്ല എന്ന് കണ്ട് അബ്ബാസികളും അതിനുശേഷം വന്ന അയ്യൂബികളും ആരും തിരിഞ്ഞു നോക്കാത്ത സ്ഥലമാണ്. ഉസ്മാനികളും അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല. അവിടെയാണ് മുഹമ്മദ് ബിൻ സൗദ് റഹിമഹുല്ലാ തന്റെ ആലു സൗദ് ഭരണകൂടം സ്ഥാപിക്കുന്നത്. ഇൻഷാല്ലാ അതിനെക്കുറിച്ച് മറ്റൊരു അവസരത്തിൽ വിശദീകരിക്കാം. അവരൊരിക്കലും ഉസ്മാനി ഖിലാഫത്തിനോട് ഖുറൂജ് നടത്തിയിട്ടില്ല. ഖുറൂജ് നടത്തണമെങ്കിൽ ആദ്യം അവരുടെ കീഴിലാകണ്ടേ? അവരുടെ കീഴിലായിരുന്നില്ല. പിന്നെ എങ്ങനെയാണ് ഖുറൂജ് നടത്തുക? എന്ന് മാത്രമല്ല, ഉസ്മാനികൾ ഇങ്ങോട്ട് ആക്രമിക്കുകയാണ് ചെയ്തത്. ഒന്നാമത്തെ ആലു സൗദ് ഭരണകൂടം മുഹമ്മദ് ബിൻ സൗദ് റഹിമഹുല്ലാ, അദ്ദേഹത്തിന്റെ സന്തതി പരമ്പരയിൽ വന്ന അബ്ദുല്ലാഹ് ബിൻ സൗദ് റഹിമഹുല്ലാ, അദ്ദേഹമാണ് ഒന്നാമത്തെ ആലു സൗദിന്റെ അവസാനത്തെ രാജാവ്. അദ്ദേഹത്തെ തുർക്കികൾ കൊലപ്പെടുത്തുകയാണ് ചെയ്തത്. അദ്ദേഹത്തെയും അന്നത്തെ പിന്നെ ആലു ഷെയ്ഖ് കുടുംബത്തിൽപ്പെട്ട ഇബിൻ അബ്ദുൽ വഹാബിന്റെ പേരക്കുട്ടികളായിട്ടുള്ള പണ്ഡിതന്മാരെയും ഒക്കെ കൊല്ലുകയാണ് ചെയ്തത്. സുലൈമാൻ ഇബിൻ അബ്ദുല്ലാഹി ബിൻ മുഹമ്മദ് ഇബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ, അദ്ദേഹമായിരുന്നു അന്നത്തെ പേര് കേട്ടൊരു ആലിം. അവരൊക്കെ ദിറഇ എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു. ഇന്ന് റിയാദിൽ നിന്ന് കുറച്ച് കിലോമീറ്റർ, 10-30 കിലോമീറ്റർ മാറിയിട്ടുള്ള സ്ഥലമാണ് ദിറഇ. ആ ദിറഇയിൽ മാത്രമുള്ള ഒരു ചെറിയൊരു ഗ്രാമമായിരുന്നു അന്നത്തെ സൗദി എന്ന് പറയുന്നത്. ആ നാട്ടിൽ അവർ ശരിയത്ത് അനുസരിച്ച് ഭരണം നടത്തിയിരുന്നു. അവരധികം വികസിച്ചിട്ടില്ല. അങ്ങോട്ട് തുർക്കി ഭരണാധികാരികൾ സൈന്യത്തെ പറഞ്ഞയക്കുകയും അവരുമായി ഏറ്റുമുട്ടുകയാണ് ചെയ്തത്. അവിടെയുള്ള മുഹദ്ദുകളായ സലഫികളായ മനുഷ്യന്മാര് അവര് കുറെ കാലം പിടിച്ചു നിന്നു. ഈ എല്ലാ ആയുധ സജ്ജീകരണങ്ങളുമുള്ള തുർക്കികളുമായി അവർ ഏറ്റുമുട്ടി. 2 മാസത്തോളം ഉപരോധമുണ്ടായി. അങ്ങനെ 2 മാസം കഴിഞ്ഞപ്പോൾ അവർ അമാന് കൊടുത്തു, നിർഭയത്വം കൊടുത്തു. നിങ്ങൾ പിന്നെ ആയുധം താരവെച്ച് വന്നാൽ നിങ്ങൾക്ക് അഭയം തരാമെന്ന് പറഞ്ഞുകൊണ്ട്, ഒരു സമാധാന കരാറുണ്ടാക്കാമെന്ന് പറഞ്ഞുകൊണ്ട് തുർക്കികൾ അവരെ ചതിക്കുകയാണ് ചെയ്തത്. അങ്ങനെ അവർ ആയുധം വെച്ച് കീഴടങ്ങി. കീഴടങ്ങിയപ്പോൾ അവരെ പിടികൂടി കൊന്നുകളയാണ് ചെയ്തത്. അവർ ഒരു കൂട്ടക്കൊലയാണ് അവരുടെ നടത്തിയത്. ആ കൂട്ടത്തിൽ കൊല്ലപ്പെട്ട ആളാണ് സുലൈമാൻ അബ്ദുല്ല റഹിമഹുല്ല. അദ്ദേഹത്തെ കബർ കുഴിച്ച് ആ കബറിൽ നിർത്തി അദ്ദേഹത്തിന് ചുറ്റും സ്ത്രീകളെ കൊണ്ടുവന്ന് പാട്ടുപാടിച്ച്, അദ്ദേഹം പിന്നെ വലിയ ദായിയായിരുന്നു, തെറ്റ് കണ്ടാൽ എതിർക്കുന്ന ആളായിരുന്നു, അപ്പോൾ വെറുപ്പുണ്ടാകുന്ന കാര്യമാണെന്ന് അറിഞ്ഞിട്ട് അദ്ദേഹത്തെ പ്രകോപിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ ചെയ്ത് അവസാനം 4 വശത്തുനിന്നും വെടിവെച്ച് അദ്ദേഹത്തിന്റെ ശരീരം ചിതറിപ്പോവുകയാണ് ചെയ്തത്. അതുപോലെ തന്നെ അബ്ദുല്ലാഹി ബിൻ സൗദ്, അദ്ദേഹമായിരുന്നു ഭരണാധികാരി. അപ്പൊ ആലിമിനോട് എങ്ങനെയാണ് ചെയ്തത്? അദ്ദേഹത്തെ മാത്രമല്ല, പല ഉലമാക്കളെയും കൊന്നു. പീരങ്കി കൊണ്ടുവന്ന് പീരങ്കിയുടെ ആ മുഖത്ത് ഇവരെ വെച്ച് വെടിവെച്ച് ചിതറിക്കുകയായിരുന്നു ചെയ്തിരുന്നത്. അതുപോലെ തന്നെ അബ്ദുല്ലാഹ് ബിൻ സൗദ് റഹിമഹുള്ള അദ്ദേഹത്തെയും അവർ നാടുകടത്തി പിന്നീട് വധശിക്ഷ കൊടുത്ത് അദ്ദേഹത്തെ വധിക്കുകയാണ് ചെയ്തത്. അപ്പൊ ഇതൊക്കെ തുർക്കികൾ ഇങ്ങോട്ട് ചെയ്തിട്ടുള്ളത്. എന്നിട്ടും അവരോട് ഏറ്റുമുട്ടാൻ പിന്നീട് ശക്തി ആർജിച്ച ആലു സൗദ് പോലും മെനക്കെട്ടിട്ടില്ല. മൂന്നാമത്തെ ആലു സൗദ്, ഇപ്പോഴത്തെ രാജാക്കന്മാരുടെ ഉപ്പയായ അൽ മലിക് അബ്ദുൽ അസീസ് റഹിമഹുള്ള, അദ്ദേഹം ഭരണം പിടിച്ച സമയത്ത് തുർക്കി ഖിലാഫത്ത്, നമ്മൾ ഇനി അതിനെക്കുറിച്ച് പറയും, തുർക്കികൾ അവരുടെ പതനത്തിന് മുന്നിലായിരുന്നു, അവർ തകർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് പോലും തുർക്കികൾ ഇങ്ങോട്ട് വന്ന് ഇദ്ദേഹത്തെ ആക്രമിച്ചപ്പോൾ തുർക്കിയിൽ നിന്ന്, തുർക്കിയുടെ കീഴിലുണ്ടായിരുന്ന ഈജിപ്തിൽ നിന്ന് അവർ പടയാളികളെ ഇങ്ങോട്ട് പറഞ്ഞയച്ചു ഇവരുടെ അലു സൗദിന്റെ നാട്ടിലേക്ക്. അവർ പോലും യുദ്ധം കഴിഞ്ഞിട്ട് മാന്യമായി ചികിത്സിക്കുകയാണ് ചെയ്തത്. അബ്ദുൽ അസീസ് രാജാവ് തന്നെ കൊല്ലാൻ വന്ന ശത്രുക്കളെ അവർ മുസ്ലിമുകളാണല്ലോ എന്ന പേരിൽ യുദ്ധം കഴിഞ്ഞിട്ട് പരിക്ക് പറ്റിയ പടയാളികളൊക്കെ ചികിത്സിച്ച് അവരെ മദീനയിലേക്ക്, അന്ന് തുർക്കികളുടെ കീഴിലാണ് മദീന, മദീനയിലേക്ക് അവരെ പറഞ്ഞയച്ച് അവിടെ വരെ എത്തിക്കുകയാണ് ചെയ്തത് അദ്ദേഹം. ആ സംഭവം കഴിഞ്ഞപ്പോൾ അന്നത്തെ തുർക്കി രാജാവായിരുന്ന അബ്ദുൽ ഹമീദ് അസാനി, അവസാനത്തെ തുർക്കി രാജാക്കന്മാരുടെ ശക്തനായ അവസാനത്തെ ഭരണാധികാരിയാണ്, അദ്ദേഹത്തിന് ശേഷമാണ് തുർക്കി ഭരണകൂടം തകരുന്നത്. അബ്ദുൽ ഹമീദ് അസാനി റഹിമഹുള്ള അദ്ദേഹം അബ്ദുൽ അസീസ് രാജാവിന് കത്തയച്ചിട്ടുണ്ട്. അൽ അമീറുൽ ഖതീർ വസ്സഈമുൽ കബീർ എന്നൊക്കെ വിളിച്ചിട്ട് വളരെ ആദരവോടെയാണ് അദ്ദേഹത്തിന് കത്തയക്കുന്നത്. നന്ദി പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ അമീറായി അംഗീകരിച്ചുകൊണ്ടാണ്. ഒരു ഹാരിജിയായിട്ടല്ല തുർക്കി രാജാക്കന്മാർ പോലും ഇവരെ കണ്ടിട്ടുള്ളത്. അത് ഇൻഷാല്ലാ വിശദമായി മനസ്സിലാക്കേണ്ട കാര്യമാണ്. പലരും തെറ്റിദ്ധരിച്ചിട്ടുള്ളതും തെറ്റിദ്ധരിപ്പിച്ചിട്ടുള്ളതുമായ വിഷയമാണ് ആലു സൗദിന്റെ ചരിത്രം. അതിനെക്കുറിച്ച് സംസാരിക്കുന്നവർ തന്നെ പിന്നെ പാശ്ചാത്യന്മാരുടെ അടിമകളായിട്ടും അതുപോലെ തന്നെ ഖിലാഫത്തിന്റെ ശത്രുക്കളായിട്ടുമൊക്കെയാണ് മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ തന്നെ ചിത്രീകരിക്കുക. ഏതായിരുന്നാലും അത് വിശദമായിട്ട് നമുക്ക് മറ്റൊരു സമയത്ത് ചർച്ച ചെയ്യാം. നമ്മൾ പറഞ്ഞു വന്നത് ഉസ്മാനി ഭരണകൂടം അവര് ഈ 1517 അവര് ഫലസ്തീൻ പിടിച്ചെടുത്തു. അതിനുമുമ്പ് തന്നെ അവർ മുസ്ലിം ലോകത്ത് പല രാജ്യങ്ങളും ഭരിക്കുന്നുണ്ട്. അവരുടെ ഭരണം ഷാമിലെത്തി, ഫലസ്തീനിലെത്തി. അതിനുശേഷം അവർ വളരെ നല്ല രീതിയിൽ തന്നെ ബൈത്തുൽ മഖ്ദിസ് പരിപാലിച്ചിട്ടുണ്ട്. നമ്മൾ പറയുമ്പോൾ നമുക്ക് അനുകൂലമായതും പ്രതികൂലമായതും പറയണം. തുർക്കി ഭരണകൂടം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് പിൽക്കാലത്ത് അവർ ശിർക്കും ബിദ്അത്തും ധാരാളമായി കൊണ്ടു നടന്നിരുന്ന ഒരു ഭരണകൂടമാണ്. അവരുടെ കീഴിൽ ഷിർക്കിന് വളരെയധികം പ്രചാരം കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഈ കാര്യത്തിൽ ബൈത്തുൽ മഖ്ദിസിനെ സംരക്ഷിക്കുക എന്നുള്ള കാര്യത്തിൽ അവർ നല്ല സേവനം ചെയ്തിട്ടുണ്ട്. അത് അവരുടെ ഒരു പുണ്യകർമ്മം തന്നെയാണ്. അവരോട് മുസ്ലിം ഉമ്മത്ത് കടപ്പെട്ടിരിക്കുന്ന ഒരു കാര്യമാണ്. കാരണം നമുക്കറിയാം 1199 അടുത്ത ആ കാലത്ത് ഒന്നാമത്തെ കുരിശുയുദ്ധം അവസാനിച്ചു. അതിനുശേഷം തുടർച്ചയായി 300 വർഷങ്ങളോളം യൂറോപ്യന്മാർ ശ്രമം തുടർന്നിട്ടുണ്ട് വീണ്ടും ബൈത്തുൽ മഖ്ദിസ് തിരിച്ചുപിടിക്കാൻ വേണ്ടി. പക്ഷേ ആ ശ്രമങ്ങളൊക്കെ പരാജയപ്പെടുത്തുക മാത്രമല്ല, യുദ്ധം അവരുടെ നാട്ടിലേക്ക് അങ്ങോട്ട് മാറ്റുകയായിരുന്നു ഉസ്മാനികൾ ചെയ്തത്. അങ്ങോട്ട് പോയി യൂറോപ്പിലെ പല രാജ്യങ്ങളെയും ആക്രമിക്കുകയും അവരെ പ്രതിരോധത്തിലാക്കുകയുമാണ് അന്നത്തെ ഭരണകൂടം മുസ്ലിം ഭരണാധികാരികൾ ചെയ്തിട്ടുള്ളത്. അള്ളാഹു അവർക്ക് അതിന് പ്രതിഫലം നൽകട്ടെ, അവരുടെ തെറ്റുകൾ പുറത്തു കൊടുക്കട്ടെ. ഏതായാലും അവരുടെ ഭരണം പതുക്കെ ദുർബലമായി വന്നു. 1987 ഒരു സംഭവമുണ്ടായി. അന്ന് തുർക്കി ഭരണകൂടം ദുർബലമായിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് യൂറോപ്പിലുള്ള ഹംഗറി എന്ന് പറഞ്ഞ രാജ്യത്തുള്ള ഒരു പത്രപ്രവർത്തകനായിട്ടുള്ള വ്യക്തി, തിയോഡർ ഹർസൽ എന്ന പേരിലൊരു മനുഷ്യൻ, അദ്ദേഹം പത്രക്കാരനാണ്, അതുപോലെ തന്നെ നോവലിസ്റ്റാണ്, ഒരു കലാകാരനാണ്. ഇദ്ദേഹം എന്ത് ചെയ്തു, യൂറോപ്പിലുള്ള പ്രമുഖരായ പല യഹൂദികളെയും പണക്കാരായിട്ടുള്ള യഹൂദികളെ വിളിച്ചുകൂട്ടി ഒരു മീറ്റിംഗ് നടത്തി. ഇപ്പോ അന്നത്തെ കാലത്ത് യൂറോപ്പ് വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ പറഞ്ഞു 1600 വരെ യൂറോപ്പിൽ ദാരിദ്ര്യമായിരുന്നു. അതുപോലെ തന്നെ 1897 ഈ മീറ്റിംഗ് നടക്കുന്നത്. അപ്പൊ അതിനു മുമ്പ് 1600 വരെ യൂറോപ്പിന്റെ ഇരുണ്ട യുഗമാണ് നമ്മൾ പറഞ്ഞു. അന്ന് യൂറോപ്പിലെ ആളുകൾ പരസ്പരം കൊന്നു തിന്നുകയായിരുന്നു. ആ ഒരു ഭിന്നിപ്പൊഴിവാക്കാൻ വേണ്ടിയാണ് ഓർബാൻ രണ്ടാമൻ എന്ന് പറയുന്ന മാർപ്പാപ്പ അവരെ വിളിച്ചുകൂട്ടുകയും ബൈത്തുൽ മഖ്ദിസ് ആക്രമിക്കാൻ വേണ്ടി പദ്ധതി ഇടുകയും ചെയ്തത്. അദ്ദേഹം ഒരു തന്ത്രശാലിയായിരുന്നു. അദ്ദേഹം പറഞ്ഞത് ഈ കള്ളന്മാരെ നമുക്ക് പോരാളികളാക്കി മാറ്റാം, അതായിരുന്നു അദ്ദേഹത്തിന് മുദ്രാവാക്യം. കള്ളന്മാരായിട്ടുള്ള അടിമകളെ നമുക്ക് പോരാളികളാക്കി മാറ്റാം. അവർക്ക് നല്ല കഴിവുണ്ട്, നല്ല ആരോഗ്യമുണ്ട് ഈ അടിമകൾക്ക്. അവരെ വളർത്തുന്നത് തന്നെ അധ്വാനിക്കാൻ വേണ്ടിയാണ്. അപ്പൊ അവരുടെ ഈ കഴിവ് നമുക്ക് നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താം എന്ന് പറഞ്ഞുകൊണ്ട്, കാരണം ഈ അടിമകൾ അന്നത്തെ യൂറോപ്പിലെ പുരോഹിതന്മാർക്കും പിന്നെ ഭരണാധികാരികൾക്കും മുതലാളിമാർക്കും എതിരെ ഒരു കലാപത്തിന് ഒരുങ്ങിയിരുന്നു. നിങ്ങൾ ചിലപ്പോൾ ചരിത്രത്തിൽ വായിച്ചിട്ടുണ്ടാകും, ഇറ്റലിയിൽ നടന്ന സ്പാർട്ടക്കസ് എന്ന് പറയുന്ന ഒരു അടിമ നടത്തിയ ഒരു അടിമ കലാപം. ഇങ്ങനെയുള്ള കലാപങ്ങളൊക്കെ നടത്തി ഈ അടിമകൾ ഒരുപക്ഷെ ഭരണം പിടിച്ചെടുക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരികയായിരുന്നു. അപ്പൊ അവരെയൊക്കെ നമുക്ക് അവരുടെ ഈ ശെറർ ഒഴിവാക്കി നമുക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ ഉപയോഗിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഈ പുരോഹിതൻ ഇങ്ങോട്ട് പറഞ്ഞേക്കായിരുന്നു, അവർക്കൊക്കെ സ്വർഗത്തിലേക്കുള്ള ടിക്കറ്റും കൊടുത്തുകൊണ്ട്. അങ്ങനെയാണ് ആ സംഭവം നടന്നത്, നമ്മൾ പറഞ്ഞതാണ്. അപ്പൊ അതൊക്കെ കഴിഞ്ഞ് 1600 ആയപ്പോഴത്തേക്ക് യൂറോപ്പിൽ പല ശാസ്ത്രീയമായ കണ്ടുപിടുത്തങ്ങൾ തുടങ്ങി, ചർച്ചിന്റെ അധികാരം ദുർബലമായിക്കൊണ്ടിരുന്നു, അവിടെ ജനങ്ങളൊക്കെ പിന്നെ പുരോഗമിച്ചുകൊണ്ടിരുന്നു ഭൗതികമായി, ആത്മീയമായി, ദീനിയായി അവരുടെ അവസ്ഥ അന്നും ഇന്നും നമുക്കറിയാവുന്നതാണ്. അതിനുശേഷം യൂറോപ്പിൽ പല പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിലും ഉണ്ടായിരുന്നത് യഹൂദികളായിരുന്നു. ഏത് രാജ്യം നോക്കിയാലും അന്നു മുതൽ, ഈ 1600 മുതൽ യൂറോപ്പിൽ വികസനം തുടങ്ങിയപ്പോൾ ആ വികസനത്തിന്റെ ഫലം ഏറ്റവും കൂടുതൽ ആസ്വദിച്ചവരാണ് യഹൂദികൾ. അവർ ബുദ്ധിയുള്ളവരാണ്, ചരിത്രത്തിൽ നോക്കിയാൽ നമുക്കറിയാം അവരുടെ അറിയപ്പെട്ട സിഫാത്തുകളാണ്. അവരുടെ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി എന്ത് മാർഗം അവർ സ്വീകരിക്കും, ദുനിയവിയായിട്ടുള്ള അവരുടെ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി എന്ത് മാർഗം സ്വീകരിക്കും. യഹൂദികളുടേതായ ഒരു തത്വമുണ്ട്, അവർ ദീൻ ഉപേക്ഷിച്ചതിന് ശേഷം ആദ്യകാലം മുതലേ അവർ കൊണ്ടു നടക്കുന്ന ഒരു കായതയുണ്ട്. എന്താണ്? അൽഗായത്തു തുബരിറുൽ വസീല, ലക്ഷ്യം മാർഗത്തെ ന്യായീകരിക്കും. നല്ല ലക്ഷ്യമുണ്ടെങ്കിൽ എന്ത് തോന്നിയാസം ചെയ്യാം അത് നേടാൻ വേണ്ടി, അത് അവരുടെ നയമാണ്. അതുകൊണ്ടാണ് അവർ സമ്പത്തുണ്ടാക്കിയത്. എത്രത്തോളം എന്ന് വെച്ചാൽ അന്നു മുതൽ ഇന്ന് വരെ, ഈ 1600 ശേഷം ഇന്ന് വരെ ലോകത്തിന്റെ മൊത്തം സമ്പത്തിന്റെ പകുതിയോളം യഹൂദികളുടെ കയ്യിലാണെന്നാണ് പറയുന്നത്. അതിന്റെ കാരണം ഇതാണ്, അള്ളാഹു സുബ്ഹാനഹു വതആല വെച്ചിട്ടുള്ള ഭൗതികമായ ചില അസ്ബാബുകളുണ്ട്. ഒരാളിപ്പോ മോഷ്ടിച്ചാലും അയാൾക്ക് പണമുണ്ടാക്കാം, പിടിച്ചുപറിച്ചാൽ പണമുണ്ടാക്കാം, പക്ഷേ ആ പണത്തിന് വർക്കത്തുണ്ടാവുകയില്ല. മാത്രമല്ല ആഖിറത്തിൽ അള്ളാഹു ഹിസാബ് ചെയ്യും, ദുനിയാവിൽ ഹിസാബില്ല. അങ്ങനെ ഹറാമും ഹലാൽ നോക്കാതെ സമ്പാദിക്കുന്ന ആളുകൾക്ക് സമ്പാദിക്കാൻ സാധിക്കും. അങ്ങനെ സമ്പാദിച്ചതാണ് അവരുടെ സ്വത്ത്. എന്ത് തന്ത്രം പ്രയോഗിച്ചും അവർ സമ്പത്തുണ്ടാക്കും. അങ്ങനെ യഹൂദികൾക്ക് സ്വാധീനമുള്ള അല്ലെങ്കിൽ സമ്പന്നരായിട്ടുള്ള യഹൂദികളൊക്കെ എല്ലാ രാജ്യങ്ങളിൽ നിന്നും, ഫ്രാൻസിൽ നിന്നും, ഇറ്റലിയിൽ നിന്നും, സ്വിറ്റ്സർലൻഡിൽ നിന്നും ഒക്കെ വിളിച്ചുകൂട്ടി സ്വിറ്റ്സർലൻഡിൽ ഒരു മീറ്റിംഗ് വെച്ചു 1897. ഈ ഹെർസൽ എന്ന് പറയുന്ന യഹൂദി, തിയോഡർ ഹെർസൽ എന്ന് പറയുന്ന യഹൂദി, എന്നിട്ട് അദ്ദേഹം അവരോട് പറഞ്ഞു, നമുക്ക് യഹൂദികളുടേതായ ഒരു രാജ്യം വേണം, അതിന് ഏറ്റവും നല്ലത് ഫലസ്തീനാണ്, കാരണം അവിടെ ബൈത്തുൽ മഖ്ദിസ് ഉണ്ട്, അവർക്ക് അള്ളാഹു വാഗ്ദാനം ചെയ്ത ഭൂമിയാണ് എന്ന് അവരെ അവകാശപ്പെടുന്നതാണ്. അള്ളാഹു വാഗ്ദാനം ചെയ്ത് തന്നെയാണ്, പക്ഷെ ആർക്കാണ്? ഈമാനുള്ള തൗഹീദുള്ള ആളുകൾക്ക്, അമ്പിയാക്കളെ പിന്തുടരുന്നവർക്ക്. അത് അള്ളാഹു സുബ്ഹാനഹു വതആല വാഗ്ദാനം ചെയ്തിട്ടുള്ളത് തന്നെയാണ്. മൂസാ നബി അലൈഹി ഇസ്ലാമിനോട് അള്ളാഹു താല അങ്ങോട്ട് പ്രവേശിക്കാൻ പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷെ മൂസാ നബിയുടെ ദീനിൽ നിന്ന് അവർ വ്യതിചലിച്ചു പോയിട്ടുണ്ട്. പല ആളുകളും ചോദിച്ചിരുന്നു, എന്താണ് യഹൂദികളുടെ അഖീദ, ഇപ്പോഴുള്ള യഹൂദികളുടെ അഖീദ എന്താണ്? യഹൂദികൾ തൗഹീദുള്ളവരാണ്, അവര് അവരുടെ വാദപ്രകാരം ഞങ്ങൾ മുവഹിദുകളാണെന്ന് വാദിക്കുന്നവരാണ്, പക്ഷേ തൗഹീദിന് നിരക്കാത്ത പല പ്രവൃത്തികളും അവർ ചെയ്യുന്നുണ്ട്. അള്ളാഹുവിന് മകനുണ്ട് എന്ന് വാദിക്കുന്നുണ്ട്, വഖാലത്തുൽ യഹൂദു ഉസൈറുൻ ഇബ്നുല്ലാഹ്. അതുപോലെ തന്നെ അമ്പിയാക്കളെ പറ്റി വലിയ ആരോപണങ്ങൾ പറയുന്നവരാണ്. സുലൈമാൻ നബി അലൈഹിസ്സലാം സാഹിറാണ്, കാഫിറാണ്, സുലൈമാൻ നബി അലൈഹിസ്സലാം കാഫിറായി പോയി എന്നാണ് അവർ വിശ്വസിക്കുന്നത്. അതുപോലെ ലൂത്ത് അലൈഹിസ്സലാം അദ്ദേഹം വ്യഭിചരിച്ചു എന്നവർ പറയുന്നു, നഊദു ബില്ലാ. അതുപോലെ തന്നെ യാക്കൂബ് അലൈഹിസ്സലാം അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരം മോഷ്ടിക്കുമായിരുന്നു എന്നവർ പറയുന്നു. അവരുടെ വിശ്വാസപ്രകാരം അള്ളാഹു സുബ്ഹാനഹു വതആല പിന്നെ ന്യൂനതകളില്ലാത്തവനല്ല, യദുല്ലാഹി മഗ്ലൂല, അള്ളാഹു പിശുക്കനാണ് എന്ന് പറയുന്നവരാണ്. ഞങ്ങൾ അള്ളാഹുവിന്റെ ആൾക്കാരാണെന്ന് പറയുന്നതോടൊപ്പം തന്നെ അള്ളാഹു എന്ന് പറയുന്നതിന്റെ സങ്കല്പം ശരിയല്ല, ദൈവം ഒന്നേ ഉള്ളൂ, സൃഷ്ടാവ് ഒന്നേ ഉള്ളൂ, അവനെ മാത്രമേ ആരാധിക്കാവൂ, ഇതൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ആ ദൈവത്തിന് മകനുണ്ട്, അതുപോലെ തന്നെ ആ ദൈവത്തിന് കുറെ ദുർഗുണങ്ങളുണ്ട് എന്നൊക്കെ വിശ്വസിക്കുന്നവരാണ്. ഖാതലഹുമുല്ലാഹ്. ഈ ഖൗമ് അവർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട ഭൂമിയാണ് എന്നാണ് ബൈത്തുൽ മഖ്ദിസിനെ കുറിച്ച് വിശ്വസിക്കുന്നത്. ഇപ്പൊ ഈ ബൈത്തുൽ മഖ്ദിസ് കേന്ദ്രീകരിച്ച് നമുക്ക് ഒരു ജൂത രാഷ്ട്രം ഉണ്ടാക്കാം എന്നുള്ള പദ്ധതി ഇയാൾ അവിടെ അവതരിപ്പിച്ചു. അപ്പോ അവിടെയുള്ള പലരും അതിനോട് യോജിച്ചു, പലരും അത് പിന്നെ ബുദ്ധിമുട്ടുള്ളതാണ്, അതിന് പ്രയാസങ്ങളുണ്ട് എന്ന് പറഞ്ഞു. കാരണം അന്ന് അവർക്കൊരിക്കലും ചിന്തിക്കാവുന്ന കാര്യമായിരുന്നില്ല ഇത്, കാരണം ഇവിടെ മുസ്ലിമീങ്ങൾ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇയാള് പറഞ്ഞു, നമുക്കതിന് ശ്രമിക്കാം, ബൈത്തുൽ മഖ്ദിസ് അല്ലെങ്കിൽ ഫലസ്തീൻ നമ്മുടേതാക്കാൻ ശ്രമിക്കാം, അതിന് സാധിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് മറ്റേതെങ്കിലും നാട്ടിൽ ഒരു ജൂതരാഷ്ട്രം ഉണ്ടാക്കാം. അങ്ങനെ അദ്ദേഹം നിർദ്ദേശിച്ച സ്ഥലങ്ങളാണ് അർജന്റീന, അർജന്റീന പറ്റിയില്ലെങ്കിൽ ഉഗാണ്ട. ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, യഹൂദികളായിട്ട് ദീൻ കയ്യൊഴിച്ചവരായ യഹൂദികളാണ്, അവർക്ക് പോലും തങ്ങളുടെ ദീൻ നിലനിൽക്കുന്ന ഒരു ചുറ്റുപാടിൽ ജീവിക്കണം, ഒന്നിച്ച് നിൽക്കണം എന്നുള്ള ആഗ്രഹമുണ്ടായിരുന്നു. ഈ അർജന്റീനയും ഉഗാണ്ടയും ഒന്നും യൂറോപ്പിനെ അപേക്ഷിച്ച് യാതൊരു വികസനവുമില്ലാത്ത നാടുകളാണ്. അവിടെ ആയാൽ പോലും നമ്മുടെ ദീൻ അനുസരിച്ച് ജീവിക്കുന്ന ഒരു പറ്റം ആളുകളും ഒരു സമൂഹവും വേണമെന്ന് അവർ ആഗ്രഹിച്ചിരുന്നു. അങ്ങനെ അവർ അന്നത്തെ ഭരണാധികാരിയായ, അതായത് ഇസ്ലാമിക ലോകത്തിന്റെ മിക്കവാറും ഭാഗങ്ങളൊക്കെ ഭരിക്കുന്ന ഉസ്മാനികളെ കണ്ട് സംസാരിക്കാൻ തീരുമാനിച്ചു. ഉസ്മാനികളുടെ അന്നത്തെ രാജാവാണ് അബ്ദുൽ ഹമീദ് അസ്സാനി, നേരത്തെ നമ്മൾ പറഞ്ഞ മലിക് അബ്ദുൽ അസീസിനോട് കത്തയച്ച അബ്ദുൽ ഹമീദ് രണ്ടാമൻ. ഈ അബ്ദുൽ ഹമീദ് രണ്ടാമനോട് ഹെർജൽ എന്ന് പറയുന്ന ഈ യഹൂദി വന്ന് സംസാരിച്ചു. ഈ യഹൂദിയുടെ ഒരു സുഹൃത്തായ ഒരു ബ്രിട്ടീഷുകാരൻ, ഒരു ഇംഗ്ലണ്ടുകാരൻ ഈ അബ്ദുൽ ഹമീദ് രാജാവിന്റെ കൂടി സുഹൃത്തായിരുന്നു. അവർക്ക് പൊതുവായിട്ടുള്ള ഒരു സുഹൃത്തുണ്ട്. അദ്ദേഹം വഴിയാണ് ഈ സംസാരം നടക്കുന്നത്. അപ്പൊ ഇയാൾ വന്നിട്ട് പറഞ്ഞു, ഞങ്ങള് നിങ്ങൾ ചോദിക്കുന്ന വില തരാം, ബൈത്തുൽ മഖ്ദിസും അതിന്റെ പരിസരത്തുള്ള കുറച്ച് സ്ഥലവും നമുക്ക് വേണം. അല്ലെങ്കിൽ ബൈത്തുൽ മഖ്ദിസ് അവര് പറഞ്ഞോ ഇല്ല അള്ളാഹു അലം, ഏതായാലും ഫലസ്തീനിൽ കുറെ സ്ഥലം ആവശ്യപ്പെട്ടു, അതിന് എന്ത് വില വേണമെങ്കിലും തരാമെന്ന് പറഞ്ഞു. പക്ഷെ ഈ സുൽത്താൻ അബ്ദുൽ ഹമീദ് റഹിമഹുള്ള അദ്ദേഹം അത് നിരസിച്ചു. അദ്ദേഹം പറഞ്ഞു, ബൈത്തുൽ മഖ്ദിസ് അതുപോലെ തന്നെ ഈ ഖുദുസ് പട്ടണം എന്ന് പറയുന്നത് എന്റെ ശരീരത്തിലെ ഒരു അവയവമാണ്. ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഒരു അവയവം മുറിച്ചെടുക്കുക എന്നുള്ളത് സാധ്യമല്ല. എന്നിട്ട് പറഞ്ഞു, അദ്ദേഹം ബുദ്ധിയുള്ള ആളാണ്, അദ്ദേഹത്തിന് അറിയാമായിരുന്നു തന്റെ പിന്നെ ഭരണകൂടം ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണ്, മുസ്ലിങ്ങൾ ഭിന്നിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഭിന്നിപ്പിനുള്ള കാരണം എന്തായിരുന്നു? ഷിർക്കാണ് ഏറ്റവും വലിയ കാരണം. ഉസ്മാനി ഖിലാഫത്തിന്റെ അവസാന കാലത്ത് ഒരു മുസ്ലിം ഭരണകൂടം എന്ന് പോലും പറയാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു അവർ. അത്രമാത്രം ഷിർക്ക് ഇസ്ലാമിക രാജ്യത്ത് പെരുകിയിരുന്നു. ഈജിപ്തിൽ മാത്രം ഇന്നത്തെ കണക്കനുസരിച്ച്, ഈജിപ്തിലെ പുരാവസ്തു ഗവേഷണത്തിന്റെ അതുമായി ബന്ധപ്പെട്ട ആളുകളുടെ സംഘടനകൾ പറയുന്നത് 6000 ഖബറുകൾ, ആരാധിക്കപ്പെടുന്ന ആളുകൾ സിയാറത്ത് ചെയ്യുന്ന 6000 ഖബറുകൾ ഈജിപ്തിൽ മാത്രം ഉണ്ടെന്ന്. ഇതെല്ലാം അല്ലെങ്കിൽ ഇതിന്റെ മിക്കവാറും, ഇതിൽ ബഹുഭൂരിഭാഗവും ഉണ്ടായത് ഉസ്മാനി ഖിലാഫത്തിന്റെ കാലത്താണ്. കാരണം മനുഷ്യരങ്ങോട്ട് പോകുന്നത് ഇതിന് കുറച്ച് പഴക്കമുണ്ട്, ഇത് നബിമാരുടേതാണ് ഔലിയാക്കളുടേതാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ആളുകൾ പോകുന്നത്. ഇതൊക്കെ ഉസ്മാനി ഭരണത്തിന്റെ കാലത്താണ് ഉണ്ടായത്. അപ്പൊ ഇതിന്റെയൊക്കെ ഫലമായി, അത് ഒരുപക്ഷെ ഈ രാജാവിന്റെ നേരിട്ടുള്ള തെറ്റായിരിക്കുമില്ല, അന്നത്തെ പണ്ഡിതന്മാർ അത്രയും പഴച്ച ആളുകളായിരുന്നു. പിൽക്കാലത്ത് ആലു സൗദ് മുഹമ്മദ് അബ്ദുൽ വഹാബിന്റെ നേതൃത്വത്തിൽ സൗദി അറേബ്യയിൽ ഈ കുഗ്രാമത്തിൽ ഈ പറഞ്ഞ ദിർഇയയിൽ ഒരു ചെറിയ തൗഹീദി ദാവത്ത് തുടങ്ങിയപ്പോൾ അവർ കാഫറുകളാണ്, അവരുമായി യുദ്ധം ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് ഉസ്മാനി രാജാക്കന്മാർക്ക് ഫത്വ കൊടുത്തിരുന്ന ആളുകളാണ് അന്നത്തെ പണ്ഡിതന്മാർ. നിങ്ങൾക്ക് അതിന്റെ അത്രമാത്രം പഴച്ചവരായിരുന്നു അന്നത്തെ പണ്ഡിതന്മാരെന്ന് അറിയണമെങ്കിൽ അതിനൊരു ഉദാഹരണം നിങ്ങൾ നോക്കിയാൽ മതി. തഫ്സീറു ജലാലയൻ കേട്ടിരിക്കും. തഫ്സീർ ജലാലയന്റെ അറിയപ്പെട്ട ഒരു വിശദീകരണമാണ്, അല്ലെങ്കിൽ അതിന് അടിക്കുറിപ്പായിട്ട് എഴുതിയ ഒരു കിതാബാണ് ഹാശിയത്തു സാവി. സാവി എന്ന് പറയുന്ന ഒരു ആലിം, അറിയപ്പെട്ട ആലിമാണ്, മുഫസ്സിറാണ്. പക്ഷേ അദ്ദേഹം ആ തഫ്സീറിൽ സൂറത്ത് ഫാത്തിറിൽ ഇന്ന ഷൈത്താന ലക്കും അദുവൻ ഫത്തഖിദുഹു അദുവ ഇന്നമയദു ഹിസ്ബഹു ലിയകൂന മിന അസ്ഹാബി സഈർ, പിശാജ് നിങ്ങളുടെ ശത്രുവാണ്, അവൻ നിങ്ങൾ ശത്രുവായി കാണുക, അവൻ അവന്റെ പാർട്ടിയെ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്ന നരകത്തിലേക്കാണ് എന്ന് പറഞ്ഞ ആയത്തിന്റെ തഫ്സീറിൽ ഇബ്നു അബ്ദുൽ വഹാബിനെ കുറിച്ച് പറയുന്നു. ആ ആയത്തിൽ ഉൾപ്പെടും ഈ വഹാബികളെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അവരൊക്കെയായിരുന്നു അന്നത്തെ മുഫ്തിമാര്, പണ്ഡിതന്മാർ. അപ്പൊ ഇത്രമാത്രം ദുഷിച്ചു, ശിർക്കും ബിദഅത്തും ആ ഭരണകൂടത്തിന്റെ കീഴിൽ താഴ്ച വളർന്നു, അതോടുകൂടി അത് ദുർബലമായി. അപ്പൊ തങ്ങളുടെ ഈ ഭരണം നഷ്ടപ്പെടാൻ പോവുകയാണ് എന്ന കാര്യം അബ്ദുൽ ഹമീദിന് അറിയാമായിരുന്നു, സുൽത്താൻ അബ്ദുൽ ഹമീദിന് അറിയാമായിരുന്നു. അതുകൊണ്ട് ഈ യഹൂദിയോട് സുൽത്താൻ അബ്ദുൽ ഹമീദ് പറഞ്ഞു, ഇപ്പൊ ഞാൻ എന്തായാലും തരാൻ പോകുന്നില്ല, പക്ഷേ എന്റെ കാലശേഷം നിനക്കത് ഫ്രീ ആയിട്ട് തന്നെ കിട്ടും എന്ന് പറഞ്ഞു. കാരണം അദ്ദേഹത്തിന് അറിയാമായിരുന്നു ഇത് നശിക്കാൻ പോവുകയാണ്. അവരാണെങ്കിൽ ശക്തന്മാരാണ് യൂറോപ്യന്മാർ, അവർക്ക് ഈ ഭൂമിയിൽ കണ്ണുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ദുർബലരും അവർ ശക്തരുമാണ്, ഇത് അവരുടെ കയ്യിലേക്ക് തന്നെ പോകാനുള്ളതാണ് എന്ന് ദീർഘദൃഷ്ടിയോടെ അദ്ദേഹം അന്നേ മനസ്സിലാക്കുകയും പ്രവചിക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷം അവർ പിന്നീടും പല പ്രാവശ്യം ചർച്ചകൾ നടത്തി ശ്രമിച്ചുകൊണ്ടിരുന്നു, പക്ഷേ ഉസ്മാനികൾ അവർക്ക് വിട്ടുകൊടുത്തിട്ടില്ല. പല അഭിപ്രായങ്ങളും ഈ മസലയിൽ കാണാം. ചരിത്രം പരിശോധിച്ചാൽ പല ചരിത്രകാരന്മാരും വ്യത്യസ്ത അഭിപ്രായങ്ങൾ പറഞ്ഞത് കാണാം. ഉസ്മാനികൾ കുറച്ച് ഭൂമി കൊടുത്തു, അല്ലെങ്കിൽ ഒരു കരാർ ഉണ്ടാക്കി, രഹസ്യമായി ഒരു ധാരണ ഉണ്ടായിരുന്നു എന്നൊക്കെ, അള്ളാഹു അലം. ഏതായിരുന്നാലും ബാഹ്യമായി നമുക്കറിയുന്നത് അവർ ഫലസ്തീൻ വിട്ടുകൊടുത്തിട്ടില്ല. അതിനുശേഷം പിന്നീട് എന്താണ് സംഭവിച്ചത്? ഇദ്ദേഹത്തിന് ശേഷം വന്ന അദ്ദേഹത്തിന്റെ മകൻ മുഹമ്മദ് റഷാദ് എന്ന രാജാവ്, അബ്ദുൽ ഹമീദിന്റെ മകൻ മുഹമ്മദ് റഷാദ്, മുഹമ്മദ് അൽ ഖാമിസ്, മുഹമ്മദ് അഞ്ചാമൻ എന്നറിയപ്പെടുന്ന രാജാവ്, അദ്ദേഹത്തിന്റെ കാലത്ത് അബ്ദുൽ ഹമീദ് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ തുർക്കിയാണ് അന്നത്തെ ഉസ്മാനികളുടെ കേന്ദ്രം. അവിടെ ഒരു പാർട്ടി, ഒരുപക്ഷെ ഇസ്ലാമിക ലോകത്ത് ആദ്യത്തെ പാർട്ടിയായിരിക്കും, ഹിസ്ബുൽ ഇത്തിഹാദി വ തറക്കി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പാർട്ടി ഉണ്ടായി. ആ പാർട്ടിക്കാര് അന്നത്തെ ഉസ്മാനി ഖിലാഫത്തിനെ അട്ടിമറിച്ച് അവിടെ ഭരണം പിടിച്ചെടുത്തു. അവരും തങ്ങൾ ഉസ്മാനികളാണ് അല്ലെങ്കിൽ മുസ്ലിങ്ങളാണ്, ഇസ്ലാമിക ഭരണമാണ് എന്നൊക്കെ തന്നെയാണ് വാദിച്ചിരുന്നത്. പക്ഷെ ഭരണം അവരുടെ കയ്യിലായി. എന്നിട്ട് അവർ ഈ രാജാവിന്റെ അധികാരങ്ങളെ വെട്ടിക്കുറച്ചു, രാജാവിന് പേരിന് മാത്രം ഒരു സ്ഥാനം കൊടുത്തു, പാർലമെന്റ് ഉണ്ടാക്കി, പാർലമെന്റിനായി പിന്നെ ഭരണം, ജനാധിപത്യം കൊണ്ടുവന്നു മുസ്ലിം ലോകത്ത്. അങ്ങനെ ഈ പാർലമെന്റിന്റെ ഭരണകാര്യങ്ങൾ നിയന്ത്രിക്കാൻ ഒരു അധികാരവുമില്ലാതെ ഒരു റബ്ബർ സ്റ്റാമ്പായി രാജാവിന് പേരിന് ഒരു സ്ഥാനം അവർ കൊടുത്തു. അങ്ങനെ അവർ ആദ്യമായി കൊണ്ടുവന്ന രാജാവാണ് അബ്ദുൽ ഹമീദ് സാനിയുടെ മകനായ മുഹമ്മദ് റഷാദ്, അല്ലെങ്കിൽ മുഹമ്മദ് അൽഹാമിസ് എന്ന് പറയുന്ന രാജാവ്. അദ്ദേഹത്തിന് പേരിന് മാത്രം ചില അധികാരങ്ങൾ കൊടുത്തു. അതുപോലെ തന്നെ ഈ പാർലമെന്റ് വന്നതിന് ശേഷം അവർ ചെയ്ത വലിയ ഒരു അബദ്ധം, ഈ പാർലമെന്റിന്റെ നേതൃത്വത്തിലാണ് ഉസ്മാനി ഭരണകൂടം നശിക്കുന്നത്. പല ആളുകളും പറയും സൗദി രാജാവായിരുന്നു ഉസ്മാനി ഭരണകൂടത്തിന്റെ നാശത്തിന് കാരണം. സൗദി രാജാവ് എന്ത് ചെയ്യാനാണ്? സൗദി രാജാവ് സൗദി അറേബ്യ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ കീഴിലുള്ള അന്നത്തെ പ്രദേശങ്ങൾ വളരെ ദുർബലമാണ്. അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്നത് ഈ ദിറയയും റിയാദും അഹ്സ ഇങ്ങനെയുള്ള പ്രദേശങ്ങളാണ്. ആ പ്രദേശങ്ങളിൽ പോലും അദ്ദേഹം അങ്ങോട്ട് പോയി ഒരു ആക്രമണത്തിലൂടെയല്ല പിടിച്ചെടുത്തത്. ദിറയ മാത്രം, അതുപോലെ തന്നെ റിയാദും ദിറയയും ഈ പ്രദേശങ്ങൾ മാത്രമായിരുന്നു അബ്ദുൽ അസീസ് രാജാവിന്റെ കയ്യിലുണ്ടായിരുന്നത്. പിന്നീട് ഈ രാജാക്കന്മാർ വീണുപോയി, ഉസ്മാനി ഭരണകൂടം ദുർബലമായി, അവിടെ പാർലമെന്റ് വന്നു. പാർലമെന്റിൽ തന്നെ പരസ്പരം പല പ്രശ്നങ്ങളും ഉണ്ടായി, പാർട്ടികളുണ്ടായി. ആ സമയത്ത് ഉസ്മാനികൾക്ക് ഈ സൗദി അറേബ്യയിൽ, ഇന്നത്തെ സൗദി അറേബ്യയിൽ, അന്ന് സൗദി അറേബ്യയല്ല, ഹിജാസ്, ഹിജാസിലുള്ള മക്കയും മദീനയും അതുപോലെ അൽ അഹ്സ ഇതൊക്കെ ഉൾപ്പെടുന്ന പ്രദേശങ്ങൾ, ഈ പ്രദേശമൊന്നും ശ്രദ്ധിക്കാൻ അവർക്ക് കഴിയാതെയായി. ഇതൊക്കെ അവരുടെ കീഴിലായിരുന്നു, മക്ക മദീനയൊക്കെ അവരുടെ കീഴിലായിരുന്നു. പക്ഷെ റിയാദും ദിറയും അവരുടെ കീഴിലല്ല, അവിടെ ആൽ സൗദാണ് ഭരിക്കുന്നത്. കാരണം അതൊരു ബദു പ്രദേശമാണ്, അതൊരു ബാദിയത്താണ്, അങ്ങോട്ട് അവർ തിരിഞ്ഞു നോക്കിയിരുന്നില്ല. അവർ തിരിഞ്ഞു നോക്കിയിരുന്ന ഉസ്മാനി ഭരണാധികാരികൾ ഭരിച്ചിരുന്ന മക്കയും മദീനയും തന്നെ അവർക്ക് പിന്നെ ശ്രദ്ധിക്കാൻ പറ്റാതെയായി. കാരണം അവർക്കിടയിൽ തന്നെ പ്രശ്നങ്ങളായി. ആ സമയത്ത് പല നാട്ടുരാജ്യങ്ങളും, ഉസ്മാനികളുടെ കീഴിലുള്ള നാട്ടുരാജ്യങ്ങളും അബ്ദുൽ അസീസ് രാജാവിനോട് ഇങ്ങോട്ട് സഹായം തേടുകയും ഞങ്ങളുടെ ഭരണം ഏറ്റെടുക്കണം എന്ന് ആവശ്യപ്പെടുകയായിരുന്നു ചെയ്തത്. ഉദാഹരണത്തിന്, ഒന്നാമതായി നജദിലേക്ക്, അൽ സൗദിന്റെ ഭരണകൂടത്തിലേക്ക് ലയിച്ച രാജ്യമാണ് അൽ അഹ്സ. ഇന്നും സൗദി അറേബ്യയിൽ അൽ അഹ്സ എന്ന് പറയുന്ന നാട് കാണാം. അവരെങ്ങനെയാണ് സൗദിയിൽ ലയിച്ചത്? അവിടെയുള്ള ഭരണാധികാരി, അവിടുത്തെ ഖാളിയായിരുന്ന അബ്ദുൽ ലത്തീഫ് ബിൻ അബ്ദുറഹ്മാൻ അൽമുല്ല എന്ന് പറയുന്ന പണ്ഡിതൻ, അദ്ദേഹം അബ്ദുൽ അസീസ് രാജാവിന് കത്ത് എഴുതുകയാണ് ഇവിടുത്തെ ഭരണം ഏറ്റെടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട്. കാരണം അവിടെ പരിപാലിക്കാൻ ആരുമില്ല, അവരുടെ കാര്യങ്ങൾ നോക്കാൻ ഒരു നേതൃത്വമില്ല. അങ്ങനെയുള്ള സന്ദർഭത്തിൽ അദ്ദേഹം അവരെ ഒരു യുദ്ധമില്ലാതെ തന്റെ രാജ്യത്തിലേക്ക് ലയിപ്പിക്കുകയായിരുന്നു. ഇങ്ങനെയാണ് പല നാട്ടുരാജ്യങ്ങളും അദ്ദേഹം പിടിച്ചെടുത്തത്. പിന്നീട് ചില യുദ്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അത് ശരി തന്നെയാണ്, അതിനെക്കുറിച്ച് ഇൻഷാല്ലാഹ് നമുക്ക് മറ്റൊരു അവസരത്തിൽ വിശദീകരിക്കാം. ഏതായിരുന്നാലും അന്ന് ഉസ്മാനി ഭരണം ക്ഷയിച്ച് തീരെ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവർക്ക് പല രാജ്യങ്ങളും ഓരോന്നോരോന്നായി നഷ്ടപ്പെട്ടുകൊണ്ടിരുന്നു. അതിൽ പെട്ടതാണ് മക്ക. മക്ക അവർക്ക് നഷ്ടപ്പെട്ടത് എങ്ങനെയാണ്? മക്കയിലെ ഭരണാധികാരികൾ, ഉസ്മാനി ഖിലാഫത്തിന്റെ കീഴിൽ മക്കയിൽ ഗവർണർമാരായി ഭരിച്ചിരുന്നത് ആലു ഷെരീഫ് എന്ന് പറയുന്ന ഭരണകൂടമായിരുന്നു. ആലു ഷെരീഫ് എന്ന് പറഞ്ഞാൽ അവർ തങ്ങന്മാരാണ്, സയ്യിദ്മാരാണ്, നബിസ്വാസിയുടെ കുടുംബ പരമ്പരയിൽപ്പെട്ട ആളുകളാണ്. അന്ന് ഈജിപ്തിൽ ബ്രിട്ടീഷുകാരുടെ ഏജന്റുമാരായിട്ട്, ബ്രിട്ടീഷുകാരന്ന് ലോകം പിടിച്ചെടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്, പല രാജ്യങ്ങളും കച്ചവടത്തിനെന്ന് പറഞ്ഞ് ചെന്നിട്ട് ഇന്ത്യയിലൊക്കെ വന്നതുപോലെ മിസറിൽ അവരെത്തിയിട്ടുണ്ട്. ഉസ്മാനി ഭരണത്തിന്റെ കീഴിലാണ് മിസർ, പക്ഷേ ബ്രിട്ടീഷുകാർക്ക് അവിടെ ഭരണത്തിൽ പങ്കുണ്ടായിരുന്നു. അവര് മിസറിലെത്തിയിട്ടുണ്ട്. അവരുടെ മിസറിലെ ഏജന്റായിരുന്ന ഒരു വ്യക്തി, അദ്ദേഹം ഈ മക്ക ഭരിച്ചിരുന്ന ഷെരീഫ് കുടുംബത്തിൽപ്പെട്ട ആളുകൾക്ക് കത്തയച്ചു. അന്നത്തെ ഭരണാധികാരി ഹുസൈൻ ബിൻ അലി, അഷ്റീഫ് ഹുസൈൻ ബിൻ അലി എന്ന് പറയുന്ന അവരുടെ സ്ഥാനപ്പേരാണ് ഷെരീഫ് എന്നുള്ളത്. ഈ ഷെരീഫ് എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരക്കുട്ടികൾ, അലി റളിയല്ലാഹു രണ്ട് മക്കൾ ഹസനും ഹുസൈനും, അതിൽ ഒരാളുടെ പരമ്പര സയ്യിദ് കുടുംബവും മറ്റാളുടേത് ഷെരീഫ് എന്നാണ് പറയാം. അത് ആരുടെ പേരാണ് സയ്യിദ് എന്ന് എനിക്ക് ഓർമ്മയില്ല. ഒന്ന് സയ്യിദും ഒന്ന് ഷെരീഫുമാണ്. അപ്പോൾ അവരുടെയൊക്കെ പേരിന്റെ മുമ്പിൽ ഷെരീഫ് എന്നുണ്ടാവും, മറ്റുള്ളവരുടെ പേരിന് മുമ്പ് സയ്യിദ് എന്നുണ്ടാവും. സയ്യിദ് ഫുലാൻ, ഇവർ അഷ്റീഫ് ഫുലാൻ. അപ്പോൾ അഷ്റീഫ് ഹുസൈൻ ബിൻ അലി റഹിമഹുള്ള, അദ്ദേഹമാണ് മക്ക ഭരിക്കുന്നത്. അദ്ദേഹത്തിന് ഈജിപ്തിൽ നിന്ന് ബ്രിട്ടീഷുകാരുടെ ഗവർണറായ മക്മോഹൻ എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹം ഒരു കത്ത് അയച്ചു. ഈ കത്ത് വായിച്ചാൽ നമ്മൾ വിചാരിക്കും ഇതൊരു ആലിമയച്ച കത്താണെന്ന്. അത്രമാത്രം ഇദ്ദേഹത്തെ പിന്നെ വശീകരിക്കുന്ന രീതിയിലായിരുന്നു കത്ത്. അദ്ദേഹം പറഞ്ഞത് എന്താണ്? തുർക്കിക്കാരാണല്ലോ ഇപ്പോൾ ഭരിക്കുന്നത്, തുർക്കികൾ അനറബികളാണ്, നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബമാണ്, നിങ്ങൾ എങ്ങനെ ഇവരുടെ കീഴിൽ കഴിയും? ഇവർക്കെതിരെ നിങ്ങൾ കലാപമുണ്ടാക്കണം. അപ്പോ ആദ്യം തന്നെ തുർക്കി ഭരണകൂടം ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബ്രിട്ടീഷുകാരുടെ അടുത്ത് നിന്ന് ഇങ്ങനെ ഒരു ഓഫറും. അദ്ദേഹം പറഞ്ഞു ഞങ്ങളുടെ അടുത്ത് ആയുധങ്ങളില്ല. അപ്പൊ ഈ ബ്രിട്ടീഷുകാരൻ അദ്ദേഹത്തിന് കത്തയച്ചു, നിങ്ങൾ തയ്യാറായിരുന്നാൽ മതി, ഭരണം ഏറ്റെടുക്കാനുള്ള സന്നദ്ധത മാത്രം മതി, ആയുധവും മറ്റു കാര്യങ്ങളൊക്കെ ഞങ്ങൾ സഹായിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ പ്രലോഭിപ്പിച്ച് അങ്ങനെ ഒരു അറബ് വിപ്ലവം ഉണ്ടാക്കാൻ വേണ്ടി, അറബികൾക്കാണ് ഭരണം വേണ്ടത് എന്ന ഒരു ചിന്ത ഇയാളുടെ മനസ്സിലുണ്ടാക്കി. അതോടൊപ്പം അന്നത്തെ പല മുസ്ലിം രാജ്യങ്ങളിലും പ്രവർത്തിച്ചിരുന്ന പല മുസ്ലിം രാജ്യങ്ങളിലെയും നേതാക്കന്മാരുമായി സംസാരിച്ച് അവരുടെ മനസ്സിൽ ഇതേ ചിന്താഗതി ഉണ്ടാക്കാൻ വേണ്ടി അറബികൾക്കാണ് ഭരണം വേണ്ടത് എന്ന ഒരു വാദവുമായി നടന്നിരുന്ന ഒരാളാണ് ലോറൻസ് എന്ന് പറയുന്ന, ലോറൻസ് ഓഫ് അറബ് എന്നാണ് അറിയപ്പെടുന്നത്. ലോറൻസ് ഉൽ അറബ്, അറബിയിൽ അങ്ങനെയാണ് അദ്ദേഹത്തെ വിളിക്കുന്നത്. ഇയാളാണ് അൽ ഖൗമിയത്തുൽ അറബിയ, അറബി ഭരണം, അറബ് വംശമാണ് ഭരിക്കേണ്ടത് എന്ന ചിന്താഗതി മറ്റ് രാജ്യങ്ങളിൽ, സിറിയയിലും ഇറാഖിലും അതുപോലുള്ള അറബ് രാജ്യങ്ങളിലൊക്കെ പ്രചരിപ്പിച്ചത്. അതൊരു യഹൂദിയാണ്. ഈ ലോറൻസ് പറയുന്ന ഒരു യഹൂദിയാണ്. അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത് അറബികളുടെ വസ്ത്രം ധരിച്ച്, അറബികൾ ധരിക്കുന്ന പോലെ കോട്ടൊക്കെ ധരിച്ചിട്ടായിരുന്നു നടക്കാറുണ്ടായിരുന്നത്. അങ്ങനെ അറബികൾക്കിടയിൽ ഈ തുർക്കി ഭരണകൂടത്തിനെതിരെയുള്ള ചിന്താഗതി പ്രചരിപ്പിച്ചു. ഇപ്പൊ നമുക്കറിയാം, തുർക്കി ഭരണകൂടത്തിന്റെ കീഴിലുള്ള അധിക നാടുകളും അറബികളാണ്. അവരാണ് അറബികളാണ്, പക്ഷെ അവർ ഭരിക്കുന്ന മുസ്ലിമീങ്ങൾ ഭൂരിപക്ഷം അറബികളാണ്. അപ്പൊ ഈ അറബികൾക്കിടയിൽ ഇങ്ങനെ ഭരണകൂടത്തിനെതിരായിട്ടുള്ള ചിന്താഗതി അവരുണ്ടാക്കി. അതോടുകൂടി തുർക്കികൾക്ക് അവരുടെ ഭരണത്തിന്റെ കേന്ദ്രങ്ങളായിരുന്ന നാടുകൾ മക്ക, മദീന, അതുപോലെ തന്നെ സിറിയ, ഇങ്ങനെയുള്ള നാടുകളിലൊക്കെ വിശ്വസ്തത നഷ്ടപ്പെട്ടു. അങ്ങനെ അവര് തകരാനായി നിൽക്കുകയായിരുന്നു. ആ സമയത്താണ് ആദ്യമേ തകരാനായി നിൽക്കുന്ന, ദുർബലരായി നിൽക്കുന്ന ഈ ഭരണകൂടത്തിന്റെ തകർച്ച പൂർത്തിയാക്കുന്ന രീതിയിലുള്ള ഒരു നടപടി തുർക്കി പാർലമെന്റ് ചെയ്തു. എന്താണ് അവർ ചെയ്തത്? അവര് സെക്യുലറിസ്റ്റുകളായിരുന്നു, ഇസ്ലാം അവർ ഉപേക്ഷിച്ചിട്ടുണ്ട്. നിങ്ങൾ കേട്ടിരിക്കും കമാൽ അതാതുർക്ക്, അതുപോലെയുള്ള അവരൊക്കെയാണ് പാർലമെന്റിലുള്ളത്. അവര് പിന്നെ അറബി ഭാഷ പോലും നാട്ടിൽ നിന്ന് ഒഴിവാക്കാനുള്ള ശ്രമത്തിലായിരുന്നു. അറബികളുമായി വളരെ ക്രൂരമായിട്ടായിരുന്നു അവർ ഇടപഴകിയിരുന്നത്. അറബികളെ കൊന്നൊടുക്കാനുള്ള ശ്രമം അവർ തുടങ്ങിയിരുന്നു. ഈ രാജാക്കന്മാരുടെ കാലശേഷം വന്ന അതാതുർക്കുമാരും ഭാഷ എന്ന് പറയപ്പെടുന്ന ആളുകൾ, ഈ ആളുകൾ അറബി മുസ്ലിമീങ്ങളെ വളരെ ക്രൂരമായിട്ടായിരുന്നു കൈകാര്യം ചെയ്തിരുന്നത്. അവർ മദീനയിൽ നടത്തിയ ഒരു നായാട്ടിനെ കുറിച്ച് ചരിത്രഗ്രന്ഥങ്ങളിൽ കാണാം. മദീനയിൽ അവർ ഉപരോധം ഏർപ്പെടുത്തി, മദീനക്കാർക്ക് പുറത്തുപോകാൻ പറ്റാത്ത അവസ്ഥയാക്കി. അങ്ങനെ വഴിയിൽ കിടക്കുന്ന നായകളെയും പൂച്ചകളെയൊക്കെ പിടിച്ച് തിന്നുന്ന അവസ്ഥ ഉണ്ടായിരുന്നു മദീനത്ത്. അപ്പൊ ഇങ്ങനെയുള്ള ക്രൂരതകളായിരുന്നു അറബികളോട് അവർ ചെയ്തിരുന്നത്, ഈ തുർക്കി ഭരണകൂടം, രാജാക്കന്മാർക്ക് ശേഷം വന്ന തുർക്കികൾ. അവസാന കാലത്തുള്ള ചില രാജാക്കന്മാരും ഇങ്ങനെയുള്ള ചില ക്രൂരതകൾ ചെയ്തിട്ടുണ്ട് എന്ന് ചരിത്രത്തിൽ കാണാം. അതിനെക്കുറിച്ച് കൂടുതൽ അറിയില്ല, അള്ളാഹു ആലം. ഏതായിരുന്നാലും ഈ സമയത്ത് വലിയ ഒരു വിഡ്ഢിത്തം തുർക്കി പാർലമെന്റ് ചെയ്തു. ലോകമഹായുദ്ധത്തിൽ, ഒന്നാം ലോകമഹായുദ്ധത്തിൽ അവർ കക്ഷി ചേർന്നു. ഒന്നാം ലോകമഹായുദ്ധം എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു നമുക്കറിയാം, 1914 ഒന്നാം ലോകമഹായുദ്ധം നടക്കുന്നത്. വളരെ നിസ്സാരമായ, വളരെ എന്താ പറയുക, വിഡ്ഡിത്തമായ ഒരു കാരണമായിരുന്നു അതിനുണ്ടായത്. എന്താണത്? അന്നത്തെ ഒരു ഭരണാധികാരി, യൂറോപ്പിലുള്ള ഒരു രാജ്യം, ഹംഗറി ആണെന്ന് എന്റെ ഓർമ്മ, അവിടെയുള്ള ഒരു പിന്നെ കിരീടാവകാശി രാജകുമാരൻ ഒരു ടൂർ പോയതാണ്, അയാളും ഭാര്യയുമായിട്ട്. അപ്പൊ സെർബിയക്കാരനായ ഒരു വ്യക്തി, ഒരു പട്ടാളക്കാരൻ അല്ലെങ്കിൽ അവിടുത്തെ ഒരു സായുധ സംഘത്തിൽ അംഗമായിട്ടൊരു വ്യക്തി ഇയാളെ വെടിവെച്ചു കൊന്നു, ഈ അമീറിനെ വെടിവെച്ചു കൊന്നു. അതവർക്ക് ഒരുപക്ഷെ ഒരു ശിക്ഷാ നടപടിയിലൂടെയോ അല്ലെങ്കിൽ ഒരു ചർച്ചയിലൂടെ പരിഹരിക്കാവുന്ന പ്രശ്നമായിരുന്നു. പക്ഷേ അതൊരു യുദ്ധമായി മാറി. ഈ കൊന്ന വ്യക്തിയുടെ കൂടെ, സെർബിയക്കാരനായ ഈ വ്യക്തിയാണ് കൊന്നത്, അയാളുടെ കൂടെ അല്ലെങ്കിൽ അവരുടെ രാജ്യത്തിന്റെ കൂടെ കുറെ രാജ്യങ്ങൾ കൂടി, ഇപ്പുറത്ത് ഈ ഹംഗറിയുടെ കൂടെ കുറെ രാജ്യങ്ങൾ കൂടി. ഹംഗറിയുടെ കൂടെ നിന്ന രാജ്യങ്ങളാണ് ബ്രിട്ടൻ, ഫ്രാൻസ്, അതുപോലെ റഷ്യ. അന്നത്തെ ബ്രിട്ടൻ എന്ന് പറയുമ്പോൾ അവര് ഗ്രേറ്റ് ബ്രിട്ടൻ എന്നാണ് പറയാം, യുണൈറ്റഡ് കിങ്ഡം. അവരുടെ കീഴിലാണ് ഇന്ത്യ, ശ്രീലങ്ക, ഓസ്ട്രേലിയ, വലിയ രാജ്യമാണ്, ഇവരൊക്കെ അവരുടെ കീഴിലാണ്. അതുപോലെ അപ്പുറത്ത് ജർമ്മനിയാണ് പ്രധാനപ്പെട്ട രാജ്യം ഈ കൊന്നവന്റെ കൂടെ ഉള്ളത്. അതുപോലെ ജർമ്മനിയുടെ കൂടെ അന്ന് ഒരു കരാറുണ്ടായിരുന്നു, ജർമ്മനിയും ഉസ്മാനി രാജാക്കന്മാരും തമ്മിൽ ഒരു കരാറുണ്ട്, പ്രതിരോധ കരാർ. പ്രതിരോധ കരാർ എന്ന് പറഞ്ഞാൽ അത് ഇന്നും പല രാജ്യങ്ങളും തമ്മിലുണ്ട്. അതെങ്ങനെയാണ്? നമ്മളും മറ്റൊരു രാജ്യവും തമ്മിൽ പ്രതിരോധ കരാറുണ്ടെങ്കിൽ നമ്മെ മറ്റൊരു മൂന്നാമത്തെ രാജ്യം ആക്രമിച്ചാൽ ഇവർ സഹായിക്കണം, അവരെ ആരെങ്കിലും ആക്രമിച്ചാൽ നമ്മൾ സഹായിക്കണം. പക്ഷേ ഇവരങ്ങോട്ട് പോയി യുദ്ധം തുടങ്ങുകയാണെങ്കിൽ സഹായിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ജർമ്മനിയുമായിട്ട് ഉസ്മാനികൾക്ക് കരാറുണ്ട്. അപ്പോ ജർമ്മനിയെ മറ്റൊരാൾ ആക്രമിച്ചാലും ഉസ്മാനികൾ സഹായിക്കണം, അത് കരാറാണ്. പക്ഷെ ഇവിടെ ജർമ്മനി ആരും ആക്രമിച്ചിട്ടില്ല, ജർമ്മനി തന്നെ വേറൊരു കേസിൽ പോയി ഇടപെട്ടതാണ്. അതുകൊണ്ട് ഇവർക്ക് അതിൽ പങ്കെടുക്കേണ്ട കാര്യമുണ്ടായിരുന്നില്ല. പക്ഷെ അവർ അതിൽ ഇടപെട്ടു, അവർ അമിതമായ ആത്മവിശ്വാസത്തോടെ പോയി ആ യുദ്ധത്തിൽ പങ്കെടുത്തു. അതോടുകൂടി ഈ ഉസ്മാനി ഭരണത്തിന്റെ നാശം തുടങ്ങി. ആ യുദ്ധത്തോടുകൂടിയാണ് ഉസ്മാനി ഭരണകൂടം അവസാനിച്ചത്. അപ്പൊ 1914 തുടങ്ങി 18 ഒന്നാം ലോകമഹായുദ്ധം അവസാനിക്കുന്നത്. ഈ യുദ്ധം അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങളൊരു പക്ഷെ കേട്ടിട്ടുണ്ടാകും സൈക്സ് പീക്കോ കരാർ എന്ന് പറയുന്നത്. സൈക്സ് പീക്കോ എന്ന് പറഞ്ഞാൽ ബ്രിട്ടന്റെ വിദേശകാര്യമന്ത്രിയാണ് സൈക്സ് എന്ന് പറയുന്ന വ്യക്തി, ഫ്രാൻസിന്റെ വിദേശകാര്യമന്ത്രിയാണ് പീക്കോ എന്ന് പറയുന്ന വ്യക്തി. ഇവർ രണ്ടുപേരും ഒരു ഹോട്ടൽ മുറിയിലിരുന്ന് ഒരു മീറ്റിംഗ് കൂടി. എന്നിട്ട് അവര് ഈ ലോകമഹായുദ്ധം കഴിയുമ്പോൾ മുസ്ലിം രാജ്യങ്ങൾ അവര് ഭരിച്ചുകൊണ്ടിരിക്കുന്ന അന്നത്തെ ഈജിപ്തും അതുപോലെ തന്നെ സിറിയയും അതുപോലെ ഫലസ്തീനും, ഈ നാടുകളൊക്കെ എങ്ങനെയായിരിക്കണം എന്നുള്ളൊരു പ്ലാൻ അവർ വരച്ചുണ്ടാക്കി. ഇതിന്റെയൊക്കെ ഭരണം ആർക്ക് കൈമാറണം, അങ്ങനെ അവരുണ്ടാക്കിയ അതിർത്തികളാണ് ഇന്നും നിലനിൽക്കുന്നത്. ഇന്നും മുസ്ലിം രാജ്യങ്ങളിൽ, ഏഷ്യയിലുള്ള പല രാജ്യങ്ങളിലെയും അതിർത്തികൾ ഇവർ വരച്ചുണ്ടാക്കിയതാണ്. അങ്ങനെ ഈ യുദ്ധം കഴിഞ്ഞതോടുകൂടി ഈ പ്ലാൻ അവർ നടപ്പിലാക്കി. അവർ ഈ രാജ്യങ്ങളിൽ നിന്നൊക്കെ മടങ്ങിപ്പോയി, പക്ഷെ അവിടുത്തെ ഭരണം അവരാർക്കാണോ ഉദ്ദേശിച്ചത് അവർക്ക് കൊടുത്തു. അതുപോലെ അവരുണ്ടാക്കിയ അതിർത്തികൾ, അത് പലപ്പോഴും ഈ രാജ്യങ്ങൾ തമ്മിൽ പ്രശ്നമുണ്ടാകുന്ന തരത്തിൽ, വിവാദമുണ്ടാകുന്ന തരത്തിൽ, ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ വിഭജിച്ചപ്പോൾ കാശ്മീരിനെ കുറിച്ച് ഒരു അവ്യക്തത ഉണ്ടാക്കിയതുപോലെ ഇവർ തമ്മിൽ ഏറ്റുമുട്ടുന്ന രൂപത്തിലാണ് പല അതിർത്തികളും ഉണ്ടാക്കിയത്, മുസ്ലിം രാജ്യങ്ങൾ ശത്രുക്കളായി കഴിയുന്ന രൂപത്തിൽ. ആ മീറ്റിംഗിൽ അവർ പറഞ്ഞു എന്നാണ്, അവർ അവസാന കാലം വരെ ഈ പിന്നെ ഒരു ചാണ് ഭൂമിക്ക് വേണ്ടി തമ്മിൽ അടിച്ചുകൊണ്ടിരിക്കും എന്ന് പറഞ്ഞ് അവരിങ്ങനെ ഒരു മാപ്പുണ്ടാക്കി. അതിന്റെ അടിസ്ഥാനത്തിൽ അവർ ഈ രാജ്യങ്ങൾ വീതിച്ചു കൊടുത്തിട്ടാണ് മടങ്ങുന്നത്. അങ്ങനെ അവർ മടങ്ങി. ആ സമയത്ത് ബ്രിട്ടനിലുള്ള പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിലൊക്കെ യഹൂദികളുണ്ട്. ഈ ഹെർസൽ എന്ന് പറയുന്ന വ്യക്തിയുടെ, ഈ ഹെർസലിന്റെ നേതൃത്വത്തിൽ ആ മീറ്റിംഗ് കൂടിയ യഹൂദികൾ, അവരാണ് സയനിസ്റ്റുകൾ എന്ന് പറയുന്നത്, സഹായിന എന്ന അറബിയിൽ പറയുന്നത്. അവർക്ക് യൂറോപ്പിലെ എല്ലാ ഭരണകൂടങ്ങളും സ്വാധീനമുണ്ട്, ബ്രിട്ടനിലെ ഭരണകൂടത്തിൽ അവർക്ക് സ്വാധീനമുണ്ട്. ബ്രിട്ടൻ അവർക്ക് കൊടുത്ത ഒരു കരാറാണ് അവരുണ്ടാക്കിയിട്ടുള്ള ഈ ഫലസ്തീന്റെ ഭൂപടത്തിൽ ഇസ്രായേലിന് ഒരു സ്ഥലം അനുവദിക്കും, അല്ലെങ്കിൽ ഇസ്രായേൽ എന്ന് പറഞ്ഞുകൊണ്ട് രാജ്യം ഉണ്ടാക്കും എന്നുള്ളത്. അതവരൊന്നും വ്യക്തമാക്കിയിരുന്നില്ല, പരസ്യമാക്കിയിരുന്നില്ല. അപ്പൊ 1917 ലോകമഹായുദ്ധം അവസാനിക്കുന്നതിന് മുമ്പായി, അന്ന് ഉസ്മാനികൾ ബ്രിട്ടനെതിരായി ജർമ്മനിയുടെ കൂടെ യുദ്ധം ചെയ്യുന്നുണ്ട്. ഉസ്മാനികളുടെ കീഴിലുള്ള ഒരു നാട് എന്നുള്ള നിലക്ക് ബ്രിട്ടൻ ഫലസ്തീനെ ആക്രമിച്ചു. അവരവിടെ വളരെ ക്രൂരമായി ജനങ്ങളെ കൊന്ന് ഫലസ്തീൻ അവർ പിടിച്ചെടുത്തു. എന്നിട്ട് ഫലസ്തീനിൽ അവരെന്താണ് ചെയ്തത്? ഫലസ്തീൻ അവർ വിട്ടുപോയി, ഫലസ്തീനിന് സ്വാതന്ത്ര്യം കിട്ടി. പക്ഷേ അവർ 1000 യഹൂദികളെ അവിടെ പാർപ്പിച്ചിരുന്നു. യൂറോപ്പിന്റെ പല ഭാഗത്ത് നിന്നും പാലായനം ചെയ്ത 1000 യഹൂദികൾ അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ രഹസ്യമായി ഇവർ തമ്മിൽ ഒരു ധാരണയുണ്ട്, ഇപ്പൊ ഫലസ്തീന് സ്വാതന്ത്ര്യം കൊടുക്കും. അന്ന് ഓരോ രാജ്യങ്ങളും സ്വാതന്ത്ര്യം നേടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ അന്ന് ബ്രിട്ടന്റെ ഒരു പ്രതിനിധി ഫലസ്തീനിൽ ബാക്കിയുണ്ടായിരുന്നു. ബ്രിട്ടന്റെ ഒരു പിന്നെ നേതൃത്വത്തിൽ അവിടുത്തെ ഭരണം കൈകാര്യം ചെയ്യുന്നത് ബ്രിട്ടീഷുകാർ തന്നെയായിരുന്നു. അതിനുശേഷം 1948 ഫലസ്തീന് സ്വാതന്ത്ര്യം കിട്ടുന്നത്, പൂർണ്ണമായ സ്വാതന്ത്ര്യം കിട്ടുന്നത്, ബ്രിട്ടീഷുകാർ അവിടെ ഒഴിഞ്ഞു പോകുന്നത്. അപ്പൊ 1917 ലോകമഹായുദ്ധത്തിന്റെ ഭാഗമായിട്ടാണ് ഈ 1517 ഉസ്മാനികൾ ഭരിക്കാൻ തുടങ്ങിയതിന് ശേഷം, അതിനുശേഷം ആദ്യമായി നസ്രാണികൾ ഫലസ്തീനിൽ കാലുകുത്തുന്നത് ഈ 1917 ലോകമഹായുദ്ധത്തിലൂടെ. അപ്പൊ ഈ തുർക്കി പാർലമെന്റ്, അല്ലെങ്കിൽ തുർക്കിയിലെ ഉസ്മാനി ഭരണകൂടത്തിന്റെ അവസാന കാലത്തെ ഭരണാധികാരികൾ, അവർ ചെയ്ത ഈ വിഡ്ഢിത്തമായിരുന്നു ബൈത്തുൽ മഖ്ദിസ് നഷ്ടപ്പെടാനുള്ള കാരണം. ബൈത്തുൽ മഖ്ദിസ് നസ്രാണികളുടെ കയ്യിലായി. അവരെന്തിനാണ് യഹൂദികൾക്ക് ഈ സഹായം ചെയ്തത്? അവർ ഈ സഹായം ചെയ്തതിന് അവർക്ക് ചില ലക്ഷ്യങ്ങളുണ്ട്. അതിലൊന്ന്, നസ്രാണികൾക്ക് പഴയ കുരിശുയുദ്ധം 1999 സലാഹുദ്ദീൻ അയ്യൂബിയുടെ അടുത്ത് സലാഹുദ്ദീൻ അയ്യൂബിയുമായി അവർ നേരിടുകയും ഏറ്റുമുട്ടുകയും ആ യുദ്ധത്തിലുണ്ടായ പരാജയം, അതിനുശേഷം അവർക്ക് ബൈത്തുൽ മഖ്ദിസ് കീഴടക്കാൻ സാധിച്ചിട്ടില്ല. അതിനുശേഷം ഈ കുരിശുയുദ്ധത്തിന് ഒരു പ്രതികാരം ചെയ്യാൻ അവർക്ക് സാധിച്ചിട്ടില്ല. അത് അവരുടെ മനസ്സിലുണ്ട്. അതുപോലെ തന്നെ ഇസ്ലാമിക രാജ്യങ്ങളിലെ പല പ്രദേശങ്ങളും കീഴടക്കാനുള്ള ആഗ്രഹം അവർക്കുണ്ട്. സിറിയയും അതുപോലെ മിസ്റും ഒക്കെ കീഴടക്കാനുള്ള ആഗ്രഹം യൂറോപ്യന്മാർക്കുണ്ട്, നസ്രാണികൾക്കുണ്ട്. അങ്ങനെ ഈ ലക്ഷ്യം പൂർത്തീകരിക്കാൻ വേണ്ടിയാണ് യഹൂദികൾക്ക് അവർക്കൊരു അവകാശവാദമുണ്ട്, ഞങ്ങളുടെ ഭൂമിയാണ് എന്ന്. ആ അവകാശവാദത്തെ സപ്പോർട്ട് ചെയ്താൽ എന്ത് ചെയ്യാൻ പറ്റും? അവരവിടെ കൊണ്ടുപോയി നടാൻ പറ്റും. പിന്നീട് പതുക്കെ അവരുടെ രാജ്യമായി മാറിയാൽ യൂറോപ്യന്മാർക്ക് പൂർണ്ണമായ അധികാരം അവിടെ നേടാമെന്നൊരു പ്രതീക്ഷ അവർക്കുണ്ടായിരുന്നു. ആദ്യം അവിടെ ഒരു ഇസ്രായേലിനുണ്ടാക്കുക, പിന്നെ ആ ഇസ്രായേലിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവിടെ യുദ്ധം ചെയ്ത് ആ നാട് മുഴുവൻ കീഴടക്കാം, ഫലസ്തീനിൽ നിന്ന് സിറിയയും മിസ്റും ഒക്കെ ആക്രമിക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോം അവർക്ക് ഉണ്ടാക്കാമെന്നുള്ള ലക്ഷ്യമുണ്ടായിരുന്നു. അതിനുവേണ്ടിയാണ് ഇസ്രായേലിനെ അവിടെ നട്ടുപിടിപ്പിച്ചത്. 1000 യഹൂദികൾ ആദ്യം അവിടെ താമസിപ്പിച്ചു. അത് കഴിഞ്ഞ് 1917 തുടങ്ങി 1948 ബ്രിട്ടന്റെ പദ്ധതി തകർന്നു. കാരണം 1945 രണ്ടാം ലോകമഹായുദ്ധം അവസാനിക്കുമ്പോൾ, അല്ലെ, ഒന്നാം ലോകമഹായുദ്ധം 18 അവസാനിച്ചു 1918, പിന്നെ 1939 രണ്ടാം ലോകമഹായുദ്ധം തുടങ്ങി, അത് 1945 അവസാനിച്ചു. അത് ബ്രിട്ടന് വൻ പരാജയം സംഭവിച്ചു, ബ്രിട്ടൻ ദുർബലമായിപ്പോയി, അവരുടെ ഉള്ളിൽ തന്നെ പ്രശ്നങ്ങളുണ്ടായി. അങ്ങനെയായപ്പോൾ അവർക്ക് അവരുടെ രാജ്യങ്ങളൊക്കെ കൈയൊഴിയേണ്ടി വന്നു. അങ്ങനെയാണ് ഇന്ത്യയിൽ നിന്ന് പോയത്, അങ്ങനെയാണ് പല രാജ്യങ്ങളും അവർ ഉപേക്ഷിച്ച് പോയത്. ആ കൂട്ടത്തിൽ അവരുടെ ഈ പ്ലാൻ പൂർത്തിയാക്കാതെ അവർക്ക് പോകേണ്ടി വന്നു. ഏഷ്യയിലെ പല രാജ്യങ്ങളും പിടിച്ചടക്കാമെന്നുള്ള അവരുടെ ലക്ഷ്യം, അവർക്ക് നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്ന അധികാരം അത് വിശാലമാക്കാനുള്ള അവരുടെ ആഗ്രഹം, അത് നടക്കാതെയായി. അവർക്ക് ഉപേക്ഷിച്ച് പോകേണ്ടി വന്നു. ആ പോയപ്പോഴേക്കും അവരെന്ത് ചെയ്തിരുന്നു? ഈ 1917 മുതൽ 1948 വരെയുള്ള കാലഘട്ടം കൊണ്ട്, 30 കൊണ്ട് അവിടെ, അല്ലെങ്കിൽ 31 കൊണ്ട് 1000 യഹൂദികൾ ഉണ്ടായിരുന്നത് 100,000 യഹൂദികളായി മാറിയിരുന്നു. അങ്ങനെ ഈ 100,000 യഹൂദികളും ഉൾക്കൊള്ളുന്ന ഒരു നാടായിട്ടാണ് അവർ മടങ്ങുന്നത്. അവർ മടങ്ങിയ 1948 തന്നെ യഹൂദികൾ അവിടെ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം പ്രഖ്യാപിച്ചു. ഇവിടെ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഭൂപടം ഉണ്ടാക്കി അവർ ഇതൊരു സ്വതന്ത്ര രാജ്യമാണ് എന്ന് പ്രഖ്യാപിച്ചു. അങ്ങനെയാണ് ഈ രാജ്യം ഇസ്രായേൽ എന്ന് പറയുന്ന നാട് അവിടെ രൂപപ്പെടുന്നത്. അപ്പോൾ ഉസ്മാനി ഭരണകൂടത്തിന്റെ ശേഷം അല്ലെങ്കിൽ ഉസ്മാനി ഭരണകൂടത്തിന്റെ ആ ക്ഷയത്തിന്റെ കാലത്ത് പ്രത്യക്ഷപ്പെട്ട ഈ തുർക്കി ഭരണകൂടം, അവിടെയുള്ള പിന്നെ സെക്കുലറിസ്റ്റ് തുർക്കി, അവരാണ് യഥാർത്ഥത്തിൽ ബൈത്തുൽ മഖ്ദിസ് നഷ്ടപ്പെടാനുള്ള കാരണം, പിന്നീട് കാരണമായത്. ഇത്രയുമാണ് ബൈത്തുൽ മഖ്ദിസിന്റെ നഷ്ടത്തിന്റെ ചരിത്രം. അതിനുശേഷമുള്ള കാര്യം നമുക്കറിയാവുന്നതാണ്. അവിടെ ഈ ഇസ്രായേൽ പതുക്കെ അത് അവർ വളർന്നു വരികയും ഓരോ വർഷവും നമ്മൾ മാപ്പ് നോക്കിയാൽ കാണാം 1948 അവരെത്രയാണ് ഉണ്ടായിരുന്നത്, അന്ന് ഫലസ്തീൻ എത്രയാണ്, ഇസ്രായേൽ എത്രയാണെന്ന് നോക്കിയാൽ ഇന്ന് നേരെ തിരിച്ചാണ്. ഇന്ന് അതിന്റെ എത്രയോ ഇരട്ടിയായി അവർ പിന്നെ കയ്യേറിക്കൊണ്ടിരിക്കുന്നു, ഫലസ്തീനുകളുടെ ഭൂമി കയ്യേറിക്കൊണ്ടിരിക്കുന്നു, അവരെ ഓരോ വർഷവും പ്രശ്നങ്ങൾ ഉണ്ടാക്കി കൊന്നു തീർത്തുകൊണ്ടിരിക്കുന്നു. ഇതാണ് ഫലസ്തീനിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ എന്താണ് യഥാർത്ഥത്തിൽ ഈ സംഭവങ്ങളുടെയൊക്കെ കാരണം, അത് ഒന്ന് നിരീക്ഷിച്ചാൽ നമുക്ക് മനസ്സിലാകുന്നതാണ്. യഥാർത്ഥത്തിൽ മുസ്ലിമീങ്ങളുടെ അടുത്തുണ്ടായ ഒരു കുറവും യഹൂദികളുടെ അടുത്തുണ്ടായ ഒരു മികവും അത് ഇതിന് കാരണമായിട്ടുണ്ട്. യഹൂദികളുടെ അടുത്തുള്ള മികവ് എന്താണ്? അവർ ഭൗതികമായ സബബുകൾ ചെയ്തിട്ടുണ്ട്, ഒരു രാജ്യം പിടിച്ചെടുക്കാനുള്ള ഭൗതികമായ സബബുകൾ. അതെന്താണ്? അവരുടെ ലക്ഷ്യത്തിന് വേണ്ടി ത്യാഗം ചെയ്യുക എന്നുള്ള മനസ്സവർക്കുണ്ട്. അത് ഹലാലും ഹറാമും നോക്കാതെയാണ്, അത് അവർ നോക്കുകയില്ല. പക്ഷേ തങ്ങളുടെ ലക്ഷ്യം നേടാൻ, തങ്ങൾക്കൊരു ഭൂമി വേണം എന്നുള്ള കാര്യത്തിൽ അവർ ആത്മാർത്ഥമായി പരിശ്രമിച്ചു. ഇപ്പുറത്ത് മുസ്ലിങ്ങളുടെ അടുത്ത് എന്താണ് ഉണ്ടായത്? ഒന്നാമത് ഷിർക്ക് ചെയ്തു. മുസ്ലിമീങ്ങൾ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഭരണകൂടത്തിന്റെ കീഴിൽ തന്നെ മഖ്ബറകൾ പരിപാലിക്കുന്ന അവസ്ഥയുണ്ടായി. അതുപോലെ തന്നെ ബിദ്അത്തുകൾ പ്രചരിച്ചു, മുസ്ലിങ്ങൾ തമ്മിൽ ഭിന്നിപ്പുണ്ടായി, അതിർത്തിക്ക് വേണ്ടിയുള്ള തർക്കങ്ങളുണ്ടായി. ഇതൊക്കെയാണ് ഫലസ്തീൻ നഷ്ടപ്പെടാനുള്ള കാരണങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കാര്യം മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കിതിന്റെ കാരണങ്ങളെക്കുറിച്ച് കൂടുതൽ വിശകലനം ചെയ്യേണ്ട കാര്യമില്ല. അള്ളാഹുവിന്റെ റസൂല് നമ്മളോട് ഇപ്പൊ സംസാരിക്കുന്നത് പോലെ തോന്നുന്ന ഒരു ഹദീസ് കേട്ടാൽ എന്താണ് പറഞ്ഞത്? യൂഷിക്കു അൻ തതദാഅ അലൈക്കുമുൽ ഉമം കമാ തതദാഅൽ അഖലതു അലാ ഖസഅതിഹ. മറ്റുള്ള സമുദായങ്ങൾ, ശത്രുക്കൾ, അവർ നിങ്ങളുടെ നേർക്ക് കൈനീട്ടാറായിട്ടുണ്ട്. കമാ തതദാഅ അൽ അഖലതു അലാ ഖസഅ, ഒരു ഭക്ഷണത്തലകയിൽ ഭക്ഷണം വെച്ചാൽ അതിലേക്ക് കഴിക്കാനിരിക്കുന്ന, ഭക്ഷണം കഴിക്കാനിരിക്കുന്ന ആളുകൾ കൈനീട്ടുന്നത് പോലെ. അല്ലെ, നമ്മളിപ്പോ തലകയിൽ ഭക്ഷണം വിളമ്പിയാൽ ഓരോരുത്തരായിട്ട് വിളിച്ച് അതിങ്ങനെ കഴിപ്പിക്കും, നമ്മൾ കഴിക്കും, അങ്ങനെ മത്സരിച്ചത് തീർക്കും. ഇങ്ങനെ ആളുകൾ മത്സരബുദ്ധിയോടെ നിങ്ങൾക്ക് നേരെ കൈനീട്ടാറായിട്ടുണ്ട്. അപ്പൊ സഹാബത്ത് ചോദിച്ചു, അമിൻ ഖില്ലത്തിൻ നഹ്നു യൗമ ഇദിൻ യാ റസൂലല്ലാഹ്, അതെന്താണ് റസൂലെ, ഇന്ന് നമുക്ക് പ്രതാപമുണ്ട്, നമുക്ക് ഐക്യമുണ്ട്, അന്ന് നമ്മുടെ എണ്ണം കുറഞ്ഞു പോകുമെന്നതുകൊണ്ടാണോ? ഇപ്പൊ നമ്മൾ ഒരുപാട് എണ്ണമുണ്ട്, അറബികളൊക്കെ ഇസ്ലാമിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട്, ഇനി നമ്മൾ എണ്ണം കുറഞ്ഞു പോകുന്നത് കൊണ്ടാണോ ആ സംഭവം, അല്ലെങ്കിൽ ഇതുപോലെ ശത്രുക്കൾ നമുക്ക് നേരെ കൈനീട്ടുന്നത്? നബിസ്വാസനം പറഞ്ഞു, ഇല്ല, അൻതും യൗമ ഇദിൻ കസീർ, അന്ന് നിങ്ങൾ ഒരുപാടുണ്ടാകും, എണ്ണം ഇതിലും കൂടുതലായിരിക്കും. വലാക്കിന്നക്കും ഗുസാ ഉൻ കഗുസാ ഇസൈൽ, പക്ഷെ നിങ്ങൾ ഈ മലവെള്ളപ്പാച്ചിലിൽ ഒരു വെള്ളപ്പൊക്കൊക്കെ ഉണ്ടാകുമ്പോൾ അതിൽ ഒഴുകി വരുന്ന ചപ്പുചവറുകൾ ഉണ്ടാവും, ചണ്ടികൾ, അതുപോലെയുള്ള ചണ്ടികളായിരിക്കും എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു. എന്താണ് അതിനുള്ള കാരണം? ഹുബ്ബു ദുനിയാ വകറാഹിയത്തുൽ മൗത്ത്, ദുനിയാവിനോടുള്ള സ്നേഹം, അതുപോലെ തന്നെ മരണത്തോടുള്ള വെറുപ്പ്. എന്താണ് ദുനിയാവിനോടുള്ള ഹുബ്ബ് എന്ന് പറഞ്ഞാൽ? ദുനിയാവിനെ കുറിച്ചാണ് ചിന്ത. അല്ലെ, നമ്മളിപ്പോൾ ചെറിയ കുട്ടികൾ തന്നെ വളർത്തുന്നത് എന്തായിരിക്കും? വലുതായിട്ട് നീ എന്താണ് ആവുക? ഡോക്ടറാവോ, എഞ്ചിനീയറാവോ, എത്ര സമ്പാദിക്കും, എത്ര വലിയ വീടുണ്ടാക്കും, ഇതിനെക്കുറിച്ചാണ് പറയുന്നത്. അള്ളാഹു ഹലാലാക്കിയത് നമ്മൾ ഹറാമാക്കാൻ പാടില്ല. പക്ഷേ അവരുടെ മനസ്സിൽ ഏറ്റവും വലിയ ലക്ഷ്യമായി നമ്മൾ വെച്ചു കൊടുക്കേണ്ടത് എന്താണ്? അവരുടെ ദീനിന് വേണ്ടി എന്ത് ചെയ്യാൻ സാധിക്കും, നമ്മുടെ ദീനിന് വേണ്ടി എന്ത് ചെയ്യാൻ സാധിക്കും, അതുപോലെ തന്നെ സ്വർഗം നേടും, അള്ളാഹുവിന്റെ മാർഗത്തിൽ മരിക്കേണ്ടി വന്നാലും ഈ ദീൻ ഉപേക്ഷിക്കുകയില്ല. ഇങ്ങനെ ദീനിന്റെ കാര്യങ്ങൾ ഒന്നാമത് പഠിപ്പിച്ചു കൊടുത്തിട്ട് അതിന് സഹായമായിട്ടായിരിക്കണം മറ്റു കാര്യങ്ങൾ പഠിപ്പിക്കുന്നത്. നല്ലൊരു കച്ചവടക്കാരനായിട്ട് അള്ളാഹുവിന്റെ ദീൻ ഖിദ്മത്ത് ചെയ്യും, ആരുടെ മുന്നിലും കൈനീട്ടാതെ ജീവിക്കും, അത് പറഞ്ഞു കൊടുക്കാൻ തർക്കമില്ല. നേരെ മറിച്ച് ഹുബ്ബു ദുനിയാ, ദുനിയാവിനോടുള്ള ഹുബ്ബ് അവരുടെ മനസ്സിലുണ്ടാക്കിയാൽ അതാണ് ഇതിനുള്ള കാരണം. അതുപോലെ തന്നെ മറ്റൊരു ഹദീസിനെ വിശ്വാസത്തിലും പറഞ്ഞു, ഇദാ അഖദ്തും ബി അദ്നാ ബിൽ വഖർ, ഇദാ തബായഅ്തും ബിൽ ഈന വ അഖദ്തും ബി അദ്നാ ബിൽ വഖർ. സ്വയഹായ ഹദീസാണ്. നിങ്ങൾ ഈനത്ത് കച്ചവടം ചെയ്യാൻ തുടങ്ങിയാൽ, ഈനത്ത് എന്ന് പറഞ്ഞാൽ പലിശയുടെ ഒരു ഇനമാണ്, പലിശ ഹലാലാക്കാൻ വേണ്ടി ഒരു തന്ത്രം പ്രയോഗിക്കുന്നതാണ്, ഒരു കച്ചവടത്തിന്റെ രൂപത്തിൽ പലിശ ഇടപാട് നടത്തും. ആ ഇടപാട് നിങ്ങൾ നടത്താൻ തുടങ്ങിയാൽ, അതായത് ഹറാം ഭക്ഷിക്കാൻ തുടങ്ങിയാൽ, അഹത്തും അദ്നാബിൽ ബക്കർ, പശുവിന്റെ വാല് പിടിച്ച് നടക്കാൻ തുടങ്ങിയാൽ, എന്ന് പറഞ്ഞാൽ കൃഷിയായിട്ട് ദീന് മറന്ന്, ഹലാലും ഹറാമും മറന്ന്, ഇബാദത്തൊക്കെ ഒഴിവാക്കി അങ്ങനെ നമ്മുടെ ജോലിയും കാര്യങ്ങളുമായി നടക്കാൻ തുടങ്ങിയാൽ, വറളീത്തും ബിസർ, കൃഷിയിൽ നിങ്ങൾ തൃപ്തരായാൽ, സല്ലത്തല്ലാഹു അലൈക്കും ദുല്ലൻ, അള്ളാഹു നിങ്ങളുടെ മേൽ ഒരു ദില്ലത്ത്, നിന്ദ്യത നൽകും. അത് അള്ളാഹു ഉയർത്തുകയില്ല. ലാ യർഫഉഹു മിൻകും ഹത്താ തർജിഉ ഇലാ ദീനികും, ആ ദില്ലത്ത് അള്ളാഹു എപ്പോഴാണ് എടുത്തു മാറ്റുക? ഹത്താ തർജിഉ ഇലാ ദീനികും, നിങ്ങളുടെ ദീനിലേക്ക് നിങ്ങൾ മടങ്ങുന്നതുവരെ. അതുപോലെ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞ ഒരു അസറുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു ആണല്ലോ ബൈത്തുൽ മഖ്ദിസ് മോചിപ്പിച്ചത്. ദീർഘകാലം പിന്നെ യഹൂദികളും നസ്രാണികളും കൈമാറിയതിന് ശേഷം ഉമർ റളിയല്ലാഹു അൻഹു ആണ് മോചിപ്പിച്ചത്. ആ ഉമർ പറഞ്ഞ വാക്ക് നമ്മുടെ മുന്നിലുണ്ട്. എന്താണ് പറഞ്ഞത് ഉമർ റളിയല്ലാഹു അൻഹു? നഹ്നു ഉമ്മത്തുൻ അഅസ്സന അല്ലാഹു ബിൽ ഇസ്ലാം, അല്ലാഹു ഇസ്ലാം കൊണ്ട് ഇസ്സത്ത് നൽകിയവരാണ് നമ്മൾ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അന്നത്തെ കാലത്ത് റോമക്കാരും പേർഷ്യക്കാരുമാണ് ലോകത്തെ ശക്തികൾ. അവരുടെ അടുത്താണ് ശാസ്ത്രം, അവരുടെ അടുത്താണ് സമ്പത്ത്, അവരുടെ അടുത്താണ് ആയുധങ്ങൾ, എല്ലാം അവരുടെ കയ്യിലാണ്. ഈ അറബികൾ ആരാണ്? ബദുക്കളാണ്, അറാബികളാണ്. അല്ലെങ്കിൽ മക്കയിൽ പരസ്പരം പോരടിച്ചുകൊണ്ടിരിക്കുന്ന, തമ്മിൽ തല്ലിക്കൊണ്ടിരിക്കുന്ന പ്രാകൃത വർഗമാണ്. അവർക്ക് അല്ലാഹു ഇസ്സത്ത് കൊടുത്ത എങ്ങനെയാണ്? ബിൽ ഇസ്ലാം, ഇസ്ലാം കൊണ്ടാണ്. ഈ ഇസ്ലാം അല്ലാത്ത മറ്റെന്തെങ്കിലും വഴിയിൽ നമ്മൾ ഇസ്സത്ത് അന്വേഷിക്കാൻ തുടങ്ങിയാൽ, മറ്റെന്തെങ്കിലും ഒരു മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അതിന്റെ പിന്നിൽ പോയി അതുകൊണ്ട് നമുക്ക് ഇസ്സത്തുണ്ടാകും എന്ന് നമ്മൾ ചിന്തിച്ചാൽ, അതല്ല അല്ലാഹു നമ്മെ നിന്ദിക്കും, അല്ലാഹു നമ്മെ ഇകത്തുകയാണ് ചെയ്യുക. ഇതാണ് നമ്മുടെ മുന്നിലുള്ള പരിഹാരം. ബൈത്തുൽ മഖ്ദിസ് മുസ്ലിമീങ്ങൾ കീഴടക്കിയത് ഇസ്ലാമിന്റെ പേരിൽ അവർ ഒന്നിച്ചപ്പോഴായിരുന്നു. അതുപോലെ അത് നഷ്ടപ്പെട്ടത് ഇസ്ലാം കൈയൊഴിച്ച് ശിർക്കും ഖുറാഫാത്തും ബിദഅത്തുകളുമായി മുസ്ലിമീങ്ങൾ ആദർശപരമായി ക്ഷയിച്ചപ്പോഴാണ് ഈ മസ്ജിദുൽ അഖ്സ, അതുപോലെ തന്നെ ഈ പരിശുദ്ധമായ മദീനത്തുൽ ഖുദുസ് ഇതൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടത്. പരിഹാരം വളരെ വ്യക്തമാണ്. നമ്മുടെ ദീനിലേക്ക് നമ്മൾ മടങ്ങുക. നമ്മൾ ഒരു സ്റ്റെപ്പ് ആ മാർഗത്തിൽ മുന്നോട്ട് വെച്ചാൽ ഈ ബൈത്തുൽ മഖ്ദിസിന്റെ ഇൻഷാ അള്ളാ വരാനിരിക്കുന്ന മോചനം അത് അടുത്തു തന്നെ ഉണ്ടാകും ഇൻഷാ അള്ളാ. നമുക്ക് അള്ളാഹുൽ പ്രതീക്ഷയുണ്ട്. ആ മോചനത്തിന് നമ്മുടെ വക ഒരു സംഭാവനയായി. അന്ന് ഇൻഷാ അള്ളാ ഒരുപക്ഷെ നമ്മുടെ ജീവിതകാലത്തോ അല്ലെങ്കിൽ അടുത്തതോ അതിന്റെ അടുത്ത തലമുറയിലോ അത് മോചിപ്പിക്കപ്പെടും. ആ മോചനത്തിന് നമ്മുടെ വക ഒരു സംഭാവന ചെയ്യണമെന്നുണ്ടെങ്കിൽ, അങ്ങനെ ആഗ്രഹമുണ്ടെങ്കിൽ, അത് കുറെ മുദ്രാവാക്യം വിളിച്ചിട്ടോ കുറെ ശത്രുക്കളെ കൂടി വിളിച്ചു കൂട്ടിയിട്ട് സമ്മേളനം നടത്തി അതിലെന്തെങ്കിലും സംസാരിച്ചിട്ടോ ഒന്നും കാര്യമില്ല. നേരെ മറിച്ച് അള്ളാഹു തആല പറഞ്ഞതുപോലെ ഇൻ തൻസുറുല്ലാഹ യൻസുർക്കും, അള്ളാഹുവിനെ നിങ്ങൾ സഹായിച്ചാൽ അള്ളാഹു നിങ്ങളെയും സഹായിക്കും, യുസബ്ബിത് അഖ്ദാമക്കും, നിങ്ങൾ അള്ളാഹു ഉറപ്പിച്ചു നിർത്തും. അപ്പൊ നമ്മുടെ സന്തതി പരമ്പരയിൽപ്പെട്ട ആരെങ്കിലും ആ മോചനത്തിന്റെ സൈന്യത്തിൽ ഉണ്ടാകണമെങ്കിൽ അതിന് നമ്മൾ തൗഹീദ് അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുക. ഇൻഷാ അള്ളാഹ് ആ മോചനം നടക്കുക തൗഹീദിന്റെ കൊടുക്കുകയിലായിരിക്കും, സുന്നത്തിന്റെ കൊടുക്കുകയിലായിരിക്കും. അപ്പൊ തൗഹീദും സുന്നത്തും അറിയാത്ത ഫാജിറുകളായി നമ്മുടെ പരമ്പരകൾ വളർന്നു വന്നാൽ അവരും അതും തമ്മിൽ യാതൊരു ബന്ധവും ഉണ്ടാവുകയില്ല. അതുകൊണ്ട് ദീൻ നമ്മുടെ സ്വന്തം മനസ്സിൽ ആദ്യം വളർത്തി ഉണ്ടാക്കുക, നമ്മുടെ മക്കൾക്കത് പകർന്നു കൊടുക്കുക, ശരിയായ അഖീദ നമ്മൾ പഠിക്കുക. അതാണ് ഫലസ്തീന്റേതാണെങ്കിലും ഏത് മുസ്ലിം രാജ്യങ്ങളുടേതാണെങ്കിലും മോചനത്തിനുള്ള വഴി. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ സഹോദരങ്ങളായ ഫലസ്തീനികൾക്ക്, അവിടെയുള്ള മുസ്ലിമീങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ആശ്വാസം നൽകുമാറാകട്ടെ. അവർക്ക് ജീവൻ നഷ്ടപ്പെട്ട ആളുകൾക്ക് അള്ളാഹു ഷഹാദത്ത് നൽകി ആദരിക്കുമാറാകട്ടെ. അവർ പരിക്കുപറ്റിയ ആളുകൾക്ക് അള്ളാഹു ഷിഫ നൽകുമാറാകട്ടെ. ബൈത്തുൽ മഖ്ദിസിൽ എല്ലാ മുസ്ലിമീങ്ങൾക്കും സ്വതന്ത്രമായി ഇബാദത്ത് നടത്താൻ പറ്റുന്ന സാഹചര്യം അള്ളാഹു സുബ്ഹാനഹു വതആല എത്രയും പെട്ടെന്ന് തന്നെ ഉണ്ടാക്കുമാറാകട്ടെ. അള്ളാഹുമ്മ അഇസ്സൽ ഇസ്ലാം വൽ മുസ്ലിമീൻ വഅദില്ല ശിർക വൽ മുശ്രിക്കീൻ. اللهم عليك باليهود. اللهم كن لإخواننا عونا ونصيرا ومؤيدا وظهيرا. اللهم أرنا في أعدائنا وأعدائك عجائب قدرتك يا قوي يا عزيز. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.